بسم الله الرحمن الرحيم. قال إن سألتك عن شيء بعدها فلا تصاحبني قد بلغت من لدني عذرا. فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا. قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطع عليه صبرا. أما السفينة فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. وأما الغلام فكان أبواه مؤمنين فخشينا أن يرهقهما طغيانا وكفرا.
طيب بسم الله والحمد لله والصلاة والسلام على رسول الله. اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وصحابته أجمعين وبعد. أنا ഇതിൽ തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളൊരു പിന്നെ വിഷയം ഒരു ആശയക്കുഴപ്പത്തിൻ്റെ ഒരു വിഷയമായതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതിലേക്ക് പോവാം. ഹജ്ജാജ് ഇബ്നു യൂസുഫുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ ചിലർക്ക് അതൊരു പിന്നെ ഇഷ്കാലിൻ്റെ ഒരു വിഷയമായി എന്ന് കേട്ടു. ഈ ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി, നമ്മൾ പറഞ്ഞു അദ്ദേഹം ഖുർആൻ ബൈഹാർട്ടായിരുന്നു. പിന്നെ അദ്ദേഹത്തിന് ഖുർആൻ പെട്ടെന്ന് ഇസ്തിഹ്ബാർ ചെയ്യാൻ മൈൻഡിൽ ഒരു ഭാഗം കേട്ടാൽ, ഖുർആനിൽ നിന്ന് ഒരു ഭാഗം കേട്ടാൽ, ഒരു പദപ്രയോഗം കേട്ടാൽ പെട്ടെന്ന് മൈൻഡിൽ കൊണ്ടുവരാനുള്ള ഒരു കഴിവുള്ള വ്യക്തിയായിരുന്നു ആര്, ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അത് അദ്ദേഹത്തിന് ചരിത്രം അദ്ദേഹത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതേസമയം അദ്ദേഹം ഹജ്ജാജ് ഇബ്നു യൂസുഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വളരെ പിന്നെ അപകടകരമായ കുറെ ചെയ്തികൾ ചെയ്ത ഒരു ദുഷ്ടഭരണാധികാരിയായിരുന്നു. മനസ്സിലെ അതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദുഷ്ടതകളൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അദ്ദേഹത്തിന് അതോടൊപ്പം എന്തും രേഖപ്പെടുത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ ഈ ഒരു ഭാഗം കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ദഹബി അൽഹാഫിളു ദഹബി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സിയറിൽ ഹജ്ജാജ് ഇബ്നു യൂസുഫിനെ കുറിച്ച് എഴുതിയപ്പോൾ എഴുതിയത്, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അസ്സഖഫി അദ്ദേഹം പിന്നെ അഹ്ലകഹുല്ലാഹു ഫി ആം 95 ഹിജ്റയുടെ 95 അള്ളാഹു അദ്ദേഹത്തെ അഹ്ലകഹു എന്നാ പ്രയോഗിച്ചത്, മരിപ്പിച്ചത് എന്നുള്ളതിന് പ്രയോഗിച്ചത് അങ്ങനെയാണ് അഹ്ലകഹു. മനസ്സിലായി? ഹജ്ജാജ് ഇബ്നു യൂസുഫ് അദ്ദേഹം ഹിജ്റയുടെ 41 ജനിക്കുന്നത്, 41 ഹജ്ജാജ് ഇബ്നു യൂസുഫ്. 95 മരിക്കുന്നത്, 95 മരിക്കുന്നത് റമദാൻ മാസത്തിൽ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ച രാവിലെയാണ് മരിക്കുന്നത്. വിശുദ്ധ റമദാൻ മാസത്തിൽ റമദാൻ 21 95 ഹിജ്റയുടെ 95 റമദാൻ 21 വെള്ളിയാഴ്ച രാവിലെയാണ് ഹജ്ജാജ് ഇബ്നു യൂസുഫ് മരിക്കുന്നത്. അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇമാം ഇബ്രാഹിമുൻ നഖഈ സുജൂദ് ചെയ്തതാണ് അള്ളാഹ്ക്ക് ശുക്രിൽ. കാരണം അത്ര പിന്നെ ദുഷ്ടതയിൽ പേര് കേട്ടൊരു മനുഷ്യനായിരുന്നു ഹജ്ജാജ് ഇബ്നു യൂസുഫ്. അപ്പൊ ഇമാം ദഹബി അദ്ദേഹം മരിച്ചത് 95 പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് കാന ബലൂമൻ അക്രമിയായിരുന്നു, അതേപോലെ തന്നെ ജബ്ബാറൻ ഭയങ്കര പോക്കിരിയായിരുന്നു, അതേപോലെ ഹബീസൻ ദഹബീസ് വൃത്തികെട്ട മനുഷ്യനായിരുന്നു, പിന്നെ സഫാക്കൻ ലിദിമ രക്തം ചിന്തുന്ന മനുഷ്യനായിരുന്നു, സഫാക്കൻ ലിദിമ രക്തം ചിന്തുന്ന മനുഷ്യനായിരുന്നു. എന്നിട്ട് പറയാണ് വഖാനദ അഖലിൻ ബുദ്ധിയുള്ളവനായിരുന്നു, അതേപോലെ തന്നെ ഷജാഅത്തിൻ ധീരതയുള്ളവനായിരുന്നു, നല്ല ബുദ്ധി കൂർമതൻ ഉള്ള ആളായിരുന്നു. അതേപോലെ തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയണ് കാന തഅദീമനിൽ ഖുർആനിനെ ആദരിക്കുക എന്നുള്ള സ്വഭാവമുള്ള ആളായിരുന്നു അവര്. ഈ ഹജ്ജാജ് ബിൻ യൂസഫ്, ഇമാം ദഹബി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം വലുവുമായിരുന്നു, ജബ്ബാറായിരുന്നു, ഖബീസായിരുന്നു, സഫാക്കല്ലി ദിമ രക്തം, മനുഷ്യന്മാരുടെ രക്തം ചെന്നുന്ന മനുഷ്യനായിരുന്നു. അതേപോലെ തന്നെ ബുദ്ധികൂർമതയുള്ള, ധീരതയുള്ള, പിന്നെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം തഅദീമുൽ ഖുർആൻ, ഖുർആനെ ആദരിക്കുന്ന വ്യക്തിയായിരുന്നു ആര്, ഹജ്ജാജ് ബിൻ യൂസഫ്. അതാണ് നമ്മളുടെ വിഷയം. ഞാൻ പറഞ്ഞതെന്താ വെച്ചാല് ഹജ്ജാജ് ബിൻ യൂസഫ്, അയാൾക്ക് ചരിത്രം അയാളെ കുറിച്ച് വളരെ മോശമാണ് എഴുതിയിട്ടുള്ളത്. അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ വധിക്കുക എന്ന് പറഞ്ഞാൽ, അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ അയാൾ വധിച്ചപ്പോ മക്കയിൽ, അത് തെറ്റാലി കൊണ്ടുവന്ന് തെറ്റാലി, പിന്നെ രണ്ട് ഗ്രൂപ്പാണ് അന്ന്, ഒന്ന് അമവികളുടെ ഗ്രൂപ്പ്, അബ്ദുൽ മലിക് ഇബ്നു മർവാൻ എന്ന അമവി ഖലീഫയുടെ കക്ഷി, മറ്റൊന്ന് അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ കക്ഷി. ഹിജാസിനെ സംബന്ധിച്ചിടത്തോളം ഹിജാസിലൊക്കെ ഉള്ളവരൊക്കെ അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ കൂടെയാണ്, അമവികളുടെ കൂടെയാണ് ആര്, സിറിയയിൽ ഉള്ള ആളുകളൊക്കെ. അബ്ദുൽ മലിക് ഭരണം ആർക്കാണ്, ഭരണം അമവികൾക്കാണ്, അമവികളുടെ ഖിലാഫത്താണ്, മനസ്സിലല്ലേ. അപ്പോ ഈ അമവികളുടെ ഖിലാഫത്തിൽ ഹജ്ജാജ് ബിൻ യൂസഫിനെ അബ്ദുൽ മലിക് തന്റെ ഗവർണറായിട്ട് നിശ്ചയിക്കുകയാണ്. പക്ഷെ അമവികളുടെ ഖിലാഫത്തിനെയും അബ്ദുൽ മലിക്കിന്റെ ഖിലാഫത്തിനെയും ആര് സമ്മതിച്ചിട്ടില്ല, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ സമ്മതിച്ചിട്ടില്ല, അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ സമ്മതിച്ചിട്ടില്ല. അദ്ദേഹം എന്ത് ചെയ്ത്, അദ്ദേഹം കഅബയിൽ, ഹറമിൽ അദ്ദേഹം ആശ്രയിച്ച്. അങ്ങനെ ഹിജാസിലുള്ള ആളുകളൊക്കെ എന്ത് ചെയ്ത്, അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ പക്ഷം കൂടി, പക്ഷം കൂടി. ഹജ്ജാജ് ഇബ്നു യൂസഫ് ആണെങ്കിൽ ഭയങ്കര കണിശക്കാരനും വളരെ തീവ്ര നിലപാടുകാരനുമാണ്. അത് കാരണത്താൽ തന്നെ അബ്ദുൽ മലിക്കിന് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഔൻ എന്ന് പറയുന്ന ഒരു മന്ത്രി. അപ്പൊ അബ്ദുൽ മലിക്കിന് വേണ്ടത്ര തന്റെ സൈന്യങ്ങളൊന്നും കൂട്ടാക്കുന്നില്ല എന്നൊരു വിഷയം വന്നു. അപ്പൊ മന്ത്രിനോട് കൂടിയാലോചിച്ച്, അപ്പൊ മന്ത്രി പറഞ്ഞു, എന്റെ നമ്മളെ പോലീസിൽ ഒരാളുണ്ട്, ഹജ്ജാജ് ഇബ്നു യൂസഫാണ് പേര്, നമുക്കിന്ന് അയാളെ എന്ത് ചെയ്യാം, സൈനിക ഉത്തരവാദിത്തം ഏൽപ്പിക്കാൻ നട്ടത്. ചെയ്ത് അയാൾ ഹജ്ജാജ് ബിൻ യൂസഫിനെ ഏൽപ്പിച്ച്, ഹജ്ജാജ് ബിൻ യൂസഫ് ഈ സൈന്യത്തിന്റെ അടുത്ത് നിന്നിട്ട് അവരുടെ താമസ സ്ഥലം മുഴുവൻ തീ കത്തിച്ച് കുറെ ആളുകളെ നന്നായിട്ട് ദ്രോഹിക്കും ചെയ്ത്, അതോടുകൂടി സൈന്യം നന്നായിട്ട് വഹിക്കുമെന്ന് അബ്ദുൽ മലിക്ക് ചോദിച്ചു, എന്തിനെ നിങ്ങളെ കത്തിച്ചിരുന്നു. അപ്പൊ അബ്ദുൽ മലിക്കിനോട് പറഞ്ഞ്, പിന്നെ ഞാനൊരു കേന്ദ്രമാണ് കത്തിച്ചിട്ടില്ലെങ്കിൽ രണ്ടെണ്ണം നിർമ്മിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട്, സമ്പത്തുമുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലൊന്നും വേജാറാണ്ട്, ഞാൻ കൊന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൈ കൊണ്ടാ കൊന്നു, കാരണം നിങ്ങളാണ് ഇന്ന് നിശ്ചയിച്ചത്, ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൈ കൊണ്ടാണ് ഞാൻ അടിച്ചത്, ഞാൻ തീ കൊളുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ കൊണ്ടാണ് തീ കൊളുത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, ഇദ്ദേഹം അബ്ദുൽ മലിക്കിന് മറുപടി എടുത്തപ്പോൾ അബ്ദുൽ മലിക്കിന് അത് വലിയ ന്യായമായി തോന്നി, ഒരു രാഷ്ട്രീയം എന്നുള്ള നിലക്ക്. പിന്നെ അത് അബ്ദുൽ മലിക്ക് ന്യായം ഏതായാലും, പിന്നെ അബ്ദുൽ മലിക്ക് എന്ത് ചെയ്ത്, ഈ ഹജ്ജാജ് ബിൻ യൂസഫിനെ അബ്ദുല്ലാഹി ബിൻ സുബൈറിനെയും ഹിജാസികളെയും ഒതുക്കാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചു. തായിഫ്, മക്ക, മദീന, ഇതാണ് ഹിജാസ്. അങ്ങനെയാണ് അബ്ദുൽ, ഈ ഹജ്ജാജ് ബിൻ യൂസഫിന്റെ നേതൃത്വത്തിലൊരു സൈന്യം വന്നിട്ട് മദീനയെ ആദ്യം ആക്രമിച്ച് പിന്നെ മക്കയിലേക്ക് വന്ന്, മക്കയിലാണ് തീർത്തും അമവികളുടെ കൂട്ടാക്കാത്ത കൗമുള്ളത് അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ കൂടെ. അങ്ങനെ തെറ്റാലി അടിക്കുകയാണ്, ആരെ, അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ അടിക്കണ, കൊള്ളണത് കഅബത്തിനും അതേപോലെ തന്നെ ഹറമിലുമാണ്. വലിയ പ്രശ്നങ്ങളൊക്കെ സംജാതെ ഈ അവസാനം അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ, ഈ ഹജ്ജാജിന്റെ ബുദ്ധികൂർമതയാണത്. ഹജ്ജാജ് ബിൻ യൂസഫിന്റെ സൈന്യം അവരാദ്യം ഹജ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചത്, അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സുബൈർ തവാഫ് ചെയ്യാൻ സമ്മതിച്ചില്ല, കാരണം അബ്ദുല്ലാഹി ബിൻ സുബൈറും കൂട്ടരാണ് ഇവിടെ ഉള്ളത്, കഅബത്തിന്റെ പരിസരത്തുള്ളത്. അപ്പം എന്ത് ചെയ്ത്, ഹജ്ജാജ് ബിൻ യൂസഫ് അറഫയിൽ നിന്ന്, അബ്ദുല്ലാഹി ബിൻ സുബൈർ ആ വർഷം ഹജ്ജ് ചെയ്യുന്നുണ്ട്, അബ്ദുല്ലാഹി ബിൻ സുബൈറിന് അറഫയിൽ നിൽക്കാനും പറ്റിയില്ല, കാരണം ഹജ്ജാജ് അവിടെ ഉള്ളത്. അപ്പൊ രണ്ടു കൂട്ടരുടെയും ഹജ്ജ് ആ രീതിയിൽ പ്രശ്നമാണ്. ഏതായാലും അബ്ദുല്ലാഹി ബിൻ, പിന്നെ ഹജ്ജാജിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ഇതാണ്, പിന്നെ ശൂരതയാണ്. അത് കാരണത്താൽ തന്നെ അബ്ദുല്ലാഹി ബിൻ സുബൈറിനെയും കൂട്ടരെയും ഹറമിലിട്ടിട്ട് മുപ്പര് പൂട്ടാണ്, തെറ്റാലിയിലൊക്കെ ഇങ്ങനെ ആയുധ പ്രയോഗം നടത്തുകയാണ്. തെറ്റാലി എന്ന് പറഞ്ഞാൽ അന്നത്തെ പീരങ്കിക്ക് സമാനമായിട്ടുള്ള ആയുധമാണ്. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ സുബൈറിന്റെ കൂടെയുള്ള ആളുകൾ മുഴുവൻ കൂറുമാറി. ഹജ്ജാജ് വിളിച്ചു പറഞ്ഞു, ഭരണാധികാരി അബ്ദുൽ മലിക്കാണ്, അബ്ദുൽ മലിക്കിനാണ് അനുസരണം വേണ്ടത്. അതുകൊണ്ട് ഭരണാധികാരികൾ അനുസരണ പ്രതിജ്ഞ ഒരിക്കലും ആരെക്കൊണ്ടും പിൻവലിക്കാൻ സമ്മതിക്കൂല എന്ന് പറഞ്ഞ് മാത്രമല്ല, പിന്നെ അദ്ദേഹം പറഞ്ഞ് അള്ളാഹിന്റെ മുമ്പിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തിക്കും ഒരു രക്ഷയല്ല. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അബ്ദുല്ലാഹി ബിൻ സുബൈറിനേക്കാൾ അള്ളാഹുവിൽ ആദരണീയനാണ്. ഹറമിനേക്കാൾ വിശുദ്ധമാണ് ജന്നത്ത്, സ്വർഗം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് തെറ്റ് ചെയ്തപ്പോ അബ്ദുല്ലാഹി എന്ത് ചെയ്തത്, ആദമിനെ അള്ളാഹു സുബ്ഹാനഹു വതാല സ്വർഗത്ത് നിന്ന് ഇറക്കിയിട്ടുണ്ട്. ആദമിനേക്കാൾ, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനേക്കാൾ വലിയ മഹാനെന്നല്ലാര്, അബ്ദുല്ലാഹി ഇബ്നു സുബൈർ. സ്വർഗത്തേക്കാൾ വലുതല്ല കഅബ. ഇതൊക്കെ ആരെ, ഹജ്ജാജിന്റെ ബുദ്ധിയാണ്, അതാണ് പ്രസംഗിക്കുന്നത്. അതോടുകൂടിയിട്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ ആളുകൾ വിട്ട്. എത്രമാത്രം അബ്ദുല്ലാഹി ഇബ്നു സുബൈറിന്റെ രണ്ട് മക്കൾ, ഒന്ന് ഹംസയും മറ്റൊന്ന് ഹുബൈബും, അവർ രണ്ടുപേരും വരെ വാപ്പാനെ വിട്ടിട്ട് എന്ത് ചെയ്ത്, ഹജ്ജാജിന്റെ പിന്നെ കീഴിലേക്ക് പോയി. അതോടുകൂടിയാണ് പിന്നെ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ കുറച്ച് ന്യൂനാൽ ന്യൂനപക്ഷത്തോടൊപ്പം ഹറമിൽ ഒറ്റപ്പെടുന്നത്. അദ്ദേഹം പിന്നെ അസ്മ റളിയല്ലാഹു തആല എന്നയോട്, ഉമ്മയോട് സമ്മതം ചോദിച്ച്, അങ്ങനെ ഉമ്മയോട് അനുവാദമൊക്കെ ചോദിച്ച് വന്ന് സുബൈ നിസ്കരിച്ച്, ആ സുബൈ നിസ്കാരത്തിൽ നൂൻ വൽക്കലം സൂറത്തൊക്കെ ഓതി. അദ്ദേഹം പിന്നീട് ഹജ്ജാജിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടിയെങ്കിലും അദ്ദേഹത്തിന് എതിർത്ത് നിൽക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തെ അവരെന്ത് ചെയ്ത്, വധിക്കുകയാണ് ചെയ്തത്. പിന്നെ ക്രൂശീകരിച്ച്. ഏതായാലും ചരിത്രം ഹജ്ജാജ് ഇബ്നു യൂസഫ് ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഇങ്ങനെ വളരെ സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആലനെ വധിച്ചത് ഹജ്ജാജാണ്. സയ്യിദ് ഇബ്നു ജുബൈറിനെ വധിച്ചത് ഹജ്ജാജ് ഇബ്നു യൂസഫാണ്. രണ്ട് ഹറമുകളിലും രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കിയിട്ടുണ്ടായി ഈ ഹജ്ജാജ് ഇബ്നു യൂസഫ്. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഹജ്ജാജ് ഇബ്നു യൂസഫിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ, അദ്ദേഹം അക്രമിയാണ്, അദ്ദേഹം നീചനാണ്. എത്രമാത്രം ഇമാം സഹബി പറയാണ്, നമ്മൾ അദ്ദേഹത്തെ ആക്ഷേപിക്കും, അദ്ദേഹത്തിന്റെ മഹത്വം വരെ പറയില്ല എന്നാര് പറഞ്ഞ് ഇമാം സഹബി പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ ഇമാം സഹബി എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം വിശുദ്ധ ഖുർആനെ തഅബ്ബയും ചെയ്യുന്ന, ആദരിക്കുന്ന വ്യക്തിയാണ് എന്ന് ഇമാം സഹബി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു വശമാണ് ഞാൻ എന്ത് ചെയ്ത് പറഞ്ഞത്, അദ്ദേഹത്തിന് ചരിത്രം സൂക്ഷിച്ച ഒരു സംഗതിയാണിത്, വിശുദ്ധ ഖുർആൻ അദ്ദേഹം ആദരിക്കുന്നു എന്നുള്ളത്. അപ്പൊ വിശുദ്ധ ഖുർആനെ നമ്മൾ ആദരിച്ചിട്ടുണ്ട് എങ്കിൽ അതിൻ്റെതായ ആ ഒരു പിന്നെ പവിത്രത, മഹത്വം, അത് അതിൻ്റെ ആ ബർക്കത്ത് ചരിത്രത്തിൽ നിലനിൽക്കും എന്നുള്ളത് മനസ്സിലാക്കാനാണ് ഞാനത് എന്ത് ചെയ്ത് പറഞ്ഞത്. അല്ലാതെ ഹജ്ജാജ് ഇബ്നു യൂസഫിന് എന്തുണ്ട്, കുറെ മഹത്തുണ്ട് എന്നുള്ള അർത്ഥമില്ല. അതിന്റെ അർത്ഥം നമ്മളൊരു വ്യക്തിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് എന്ത് വേണം, അയാളുടെ വിഷയത്തിൽ നമ്മൾ നീതി വേണം. പിന്നെ ഇപ്പൊ ഈ ഹജ്ജാജ് ഇബ്നു യൂസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശദമായിട്ട് ഇമാം തബരി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം ഇബ്നു കസീർ ബിദായ വൻ നിഹായ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം തബരി അദ്ദേഹത്തിന്റെ താരീഖിൽ, ഇബ്നുൽ ജൗസി അദ്ദേഹത്തിന്റെ അൽ മുൻതമം അൻ താരീഖിൽ മുലൂക്കി വൽ ഉമം എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ രേഖപ്പെടുത്തിയതിൽ കാണാൻ സാധിക്കും, ചിലതിൽ ചില ചരിത്രങ്ങളിൽ അദ്ദേഹത്തെ വളരെ ആക്ഷേപിച്ചിട്ടുണ്ട്. ചില ചരിത്രങ്ങളിൽ അദ്ദേഹത്തിന്, ഇപ്പോൾ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ കാലഘട്ടത്തിലാണ് പിന്നെ കിഴക്കൻ ഭാഗങ്ങളിലേക്ക്, കിഴക്കൻ ഏഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലേക്കുള്ള സൈന്യങ്ങളെ ഒരുക്കിയിട്ടുള്ളത്. ഖുതൈബ ഇബ്നു മുസ്ലിം അൽബാഹിലിയും, ഖുതൈബ ഇബ്നു മുസ്ലിം അൽബാഹിലിയും മുഹമ്മദ് ഇബ്നുൽ ഖാസിം അസ്സഖഫിയും, അവർ രണ്ടുപേരുടെ നേതൃത്വത്തിലാണ് പിന്നെ ഈ കിഴക്കൻ ഏഷ്യയിലേക്ക്, പശ്ചിമേഷ്യൻ നാടുകളെ വിജയിച്ചടക്കിയിട്ടുള്ളത് ഇസ്ലാമിന് വേണ്ടിയിട്ട്. ആ രണ്ട് സൈന്യത്തെയും നിയോഗിച്ചയച്ചത് ഹജ്ജാജ് ഇബ്നു യൂസഫാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫാണ് ആ സൈന്യത്തെ ഒരുക്കിയിട്ടുള്ളത്. ഈ പിന്നെ മുഹമ്മദ് ഇബ്നുൽ ഖാസിം അസ്സഖഫിക്ക് 17 വയസ്സാണ് അദ്ദേഹത്തെ ഹജ്ജാജ് എന്തിനു ചീഫ് ഇൻ കമാൻഡർ ആയിട്ട് അയക്കുമ്പോൾ. മുഹമ്മദ് ഇബ്നുൽ ഖാസിം പിന്നീട് തന്റെ ജീവിതകാലം ഒക്കെ എന്തേക്ക് കുറേ യുദ്ധവിജയങ്ങൾ നേടിയിട്ടുണ്ട്. മനസ്സിലെ? അതൊക്കെ അതിന്റെ തുടക്കാരാ ഈ ഹജ്ജാജ് ഇബ്നു യൂസഫ് നിയോഗിച്ചയച്ചതാണ് ഇതിന് യുദ്ധവിജയത്തിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിന്നെ ചില പ്രവർത്തനങ്ങളിൽ പറയുമ്പോൾ വിശുദ്ധ ഖുർആനെ ആദ്യപ്പം നമ്മളുണ്ടല്ലോ ഈ കുത്തൊക്കെ ഉണ്ടോ, കുത്ത്, പണ്ട് കുത്തുണ്ടായിരുന്നില്ല വിശുദ്ധ ഖുർആന്. കുത്തില്ലാതെ തന്നെ വിശുദ്ധ ഖുർആൻ ഓതും, കാരണം വിശുദ്ധ ഖുർആൻ എന്താണിത്, പാരായണം ചെയ്ത് മനസ്സിൽ സൂക്ഷിക്കണ ഇതാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഇപ്പൊ ഇനി ഈ കുത്തുകൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും എന്താണ്, അത് വിശുദ്ധ ഖുർആൻ ഇവിടെ സംരക്ഷിക്കപ്പെടും. അത് പിന്നെ ജനഹൃദയങ്ങളിൽ നിന്ന് ജനഹൃദയങ്ങളിലേക്ക് സൂക്ഷിക്കപ്പെടുന്ന അള്ളാഹുവിന്റെ അമാനുഷികമായിട്ടുള്ള കിതാബാണ്. പക്ഷെ ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ത് ചെയ്ത്, അദ്ദേഹത്തിന്റെ ഖിദ്മത്താണ് ഈ കുത്തുകൾ. മനസ്സിലായല്ലേ? അത് പിന്നെ അദ്ദേഹത്തിന്റെ സേവനങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. കാരണം ഹജ്ജാജ് ഇബ്നു യൂസഫ് പിന്നെ കാലഘട്ടത്തിൽ ഒരു കംപ്ലൈന്റ് വന്ന് ഈ നപുംസകങ്ങൾ മദീനയിൽ വിളയാൻ തുടങ്ങി. നപുംസകങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ ആണും പെണ്ണും അല്ലാത്ത കൗമുണ്ടല്ലോ, പിന്നെ പെണ്ണുവേഷം കെട്ടിയിട്ട് നടക്കുന്ന ആണുങ്ങൾ മദീനത്ത് പെരലസിക്കാൻ തുടങ്ങി. അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസഫിനോട് ആ വിവരം പറഞ്ഞു ഇങ്ങനെയുണ്ട്. അപ്പൊ ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ത് ചെയ്ത്, അവിടുത്തെ ഗവർണർക്ക് കത്ത് എഴുതിയിട്ട് അഹ്സൂഹും എന്ന് പറഞ്ഞു. ഇങ്ങനെ അഹ്സൂഹും, എന്താ അഹ്സൂഹും എന്ന് പറഞ്ഞാല് അവരെ എണ്ണാൻ പറഞ്ഞു. ആ അവരെ എണ്ണാൻ വേണ്ടിയിട്ട് പറഞ്ഞു, എത്ര ആളുണ്ടെന്ന് എണ്ണാൻ പറഞ്ഞു. പക്ഷെ കത്തിൽ എന്ത് ചെയ്യുന്നു, ഈ അഹ്സൂന്റെ മുകളിലൊരു കുത്ത് വീണ്. അപ്പൊ എന്തായി, അഹ്സൂഹ് എന്നാണ്. അഹ്സ എന്ന് പറഞ്ഞാല് അഹ്സ എന്ന് പറഞ്ഞാൽ വ്യത്യാസം, അഹ്സ എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്തലാണ്, അഹ്സ എന്ന് പറഞ്ഞാൽ ഒടക്കുക എന്നാണ്. ഈ കാലികളൊക്കെ ഒടക്കൂലേ, ആൺകാലികളെ ഉടക്കുമല്ലോ, അതേപോലെ ഉടക്കണീനാണ് അഹ്സ എന്ന് പറയുക. അപ്പൊ എന്ത് ചെയ്ത്, ഗവർണർക്ക് കത്ത് കിട്ടിയപ്പോ അഹ്സു ഒന്ന് വായിച്ചിട്ട് ഇവരൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്ത്, ശിക്ഷിച്ച് ഉടച്ച്. മനസ്സിലല്ലേ? അതോടുകൂടിയിട്ടാണ് ഹജ്ജാജ് ഇബ്നു യൂസഫിന് മനസ്സിലാകുന്നത് ഈ കുത്തും ഇതൊക്കെ പിന്നെ അതിന്റെ അനിവാര്യത, കുത്തുള്ളതും കുത്തില്ലാത്തതും ഒക്കെ അതിന്റെ അനിവാര്യത. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓർഡർ പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, വിശുദ്ധ ഖുർആനിൽ പിന്നീട് ഈ ഇതിന് തഅജീം എന്നാ പറയാ, ഈ കുത്തുകൾ ഇടുന്ന ഇതിന്. അതൊക്കെ അദ്ദേഹത്തിന്റെ സേവനമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. മനസ്സിലായില്ല. പിന്നെ ഹജ്ജാജ് ബിൻ യൂസഫിന് അബ്ദുല്ലാഹി ബിൻ ജാഫർ റളിയല്ലാഹു തആല, ആരാ അബ്ദുല്ലാഹി ബിൻ ജാഫർ? ജാഫർ തയ്യാറാരാ? ജാഫർ തയ്യാർ എന്ന് പറഞ്ഞെങ്കിൽ അബൂ താലിബിന്റെ മകനാണ്. ഉമ്മുഹാനി, ജാഫർ, അഖീല് ഇവരൊക്കെ സഹോദരങ്ങളാണ്. അലി ഫാത്തിമ റളിയല്ലാഹുവിന്റെ ഭർത്താവ്, അലി ബിൻ അബി താലിബ്, ജാഫർ ബിൻ അബി താലിബ്, ഉമ്മുഹാനി ബിൻ അബി താലിബ്, ഇവരൊക്കെ സഹോദരങ്ങളാണ്. ഈ ജാഫർ റളിയല്ലാഹുവിന്റെ മകനാണ് അബ്ദുള്ള. സഹാബിയാണ്, റസൂലുള്ളാഹിന്റെ മടിയിൽ വളർന്ന കുട്ടിയാണ്. ഈ അബ്ദുള്ളാഹി ബിൻ ജാഫറിന്റെ മകൾ ഉമ്മു കുൽസൂമിനെ ഹജ്ജാജ് കല്യാണം കഴിച്ചിരുന്നു. ഹജ്ജാജ് ബിൻ യൂസഫ് അബ്ദുള്ളാഹി ബിൻ ജാഫറിന്റെ മകൾ ഉമ്മു കുൽസൂം, ഉമ്മു കുൽസൂം എന്ന് പറഞ്ഞാൽ ഹാഷിമിയത്തല്ലേ, ബനു ഹാഷിമിൽ പെട്ടവരാണ്. അവരെ ആര് കല്യാണം കഴിച്ചിരുന്നു? ഹജ്ജാജ് ബിൻ യൂസഫ് കല്യാണം കഴിച്ചിരുന്നു. പക്ഷെ ഹജ്ജാജ് ബിൻ യൂസഫ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരായിട്ട് കൂടുതൽ കഴിഞ്ഞുകൂടിയിട്ടില്ല. കാരണം ഇമാം മുസ്ലിം പറഞ്ഞ, അല്ല, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിട്ട് ഇബ്നു അസാക്കിർ ഉദ്ധരിച്ച ചരിത്രത്തിൽ കാണാം. ഈ പിന്നെ ഹജ്ജാജ് ബിൻ യൂസഫ് ഈ ഉമ്മു കുൽസൂമിനെ മൊഴി ചൊല്ലി, തലാഖ് ചൊല്ലി. അത് പിന്നെ ഉമ്മു കുൽസൂം കാരണത്താലും അല്ല, ഹജ്ജാജ് കാരണത്താലും അല്ല, പിന്നെയോ അത് അബ്ദുൽ മലിക് ഭരണാധികാരി കാരണത്താലാണ്. ഭരണാധികാരി എന്ത് ചെയ്ത്? ഹജ്ജാജിനോട് നിർബന്ധിച്ച് മൊഴി ചൊല്ലിപ്പിക്കുക ചെയ്തത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, മുആവിയ റളിയല്ലാഹു തആലാന്റെ മകൻ യസീദിന്റെ മകൻ ഒരു ഖാലിദ് ഉണ്ടായിരുന്നു. മുആവിയന്റെ മകൻ യസീദിന്റെ മകൻ ഒരു ഖാലിദ്. ഈ ഖാലിദ് കല്യാണം കഴിച്ചത് സുബൈർ ബിൻ അവ്വാമിന്റെ മകളായ, സുബൈർ റളിയല്ലാഹു തആലാന്റെ മകളായ പിന്നെ റംല എന്ന് പറയുന്ന മഹദിയാണ്. സുബൈർ ബിൻ അവ്വാം, അതിന്റെ പിന്നെ മകൾ റംലയാണ് കല്യാണം കഴിച്ചത്. ആ റംലയുടെ സഹോദരനാണ് അബ്ദുള്ളാഹി ബിൻ സുബൈർ. ആരെ? ഹജ്ജാജ് കൊന്ന അബ്ദുള്ളാഹി ബിൻ സുബൈർ. മനസ്സിലെ? ഈ റംല ബിന്ദ് സുബൈറിനെ ഖാലിദ് കല്യാണം കഴിച്ചിരുന്നു. ഖാലിദ് ബിൻ യസീദ് ബിൻ മുആവിയ. ഈ ഖാലിദ് എന്ത് ചെയ്ത്? അബ്ദുൽ മലിക്കിനോട് ചെന്നിട്ട് പറഞ്ഞു, അബ്ദുൽ മലിക്, ഞാൻ റംലയെ കല്യാണം കഴിച്ചു, റംല ബിന്ദ് സുബൈറിനെ. റംലയെ കല്യാണം കഴിച്ചതിന് ശേഷം എന്റെ മനസ്സ് ഇപ്പോൾ അബ്ദുള്ളാഹി ബിൻ സുബൈറിനോടൊപ്പാണ്, അബ്ദുള്ളാഹി ബിൻ സുബൈറിനോടൊപ്പാണ്. ഹജ്ജാജ് നിങ്ങളുടെ സൈന്യത്തിന്റെ ചീഫ് ഇൻ കമാൻഡറാണ്. ഈ ഹജ്ജാജ് ഹാഷിമിയത്തിനെ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഹജ്ജാജിന്റെ മനസ്സ് നിങ്ങളോടൊപ്പം ഉണ്ടാവില്ല. എവിടെ ഉണ്ടാകുക? നിങ്ങളുടെ ശത്രുവായിട്ട് നിങ്ങൾ കാണുന്ന അബ്ദുള്ളാഹി ബിൻ സുബൈറിനോടൊപ്പമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ അബ്ദുൽ മലിക്ക് ഉടനെ കത്ത് ചെയ്താണ്, എന്തായാലും കാര്യം തീർത്തേ മതിയാകും. അങ്ങനെ വിവാഹമോചനം നടത്തി ഉമ്മു കുൽസൂമിനാര്, അബ്ദുള്ള ഹജ്ജാജ് ബിൻ യൂസഫ്. എന്നിട്ട് ചരിത്രത്തിൽ കാണാം, പിന്നെ ഇമാം ഷാഫിയൊക്കെ രേഖപ്പെടുത്തുന്ന ചരിത്രത്തിൽ കാണാം, മരിക്കുവോളം ഈ ഉമ്മു കുൽസൂമിന് ചെലവ് കൊടുത്തിരുന്നത് ഹജ്ജാജാണ്. വിവാഹമോചനം നടത്തിയിട്ടുണ്ടെങ്കിലും മത്താഴ് എന്ത് ചെയ്തിരുന്നാണ്? മരിക്കുവോളം അവർക്ക് തുടർച്ചയായിട്ട് അയച്ചു കൊടുത്തിരുന്നു എന്നൊക്കെ ഈ ഹജ്ജാജിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മനസ്സിലല്ലേ? ഹജ്ജാജ് മാത്രമല്ല, ഈ പിന്നെ ഈ ഹജ്ജാജിന്റെ ചരിത്രത്തിൽ അദ്ദേഹത്തിന് വേറെ നാല് ഭാര്യമാരുണ്ടായിരുന്നു. ഒന്ന് ഹിന്ദ് ബിന്ദ് അസ്മ, മറ്റൊന്ന് ഹിന്ദ് ബിന്ദ് അബ്ദുറഹ്മാൻ. ഹിന്ദ് ബിന്ദ് അസ്മ അല്ല, ഹിന്ദ് ബിന്ദ് മുഹല്ലബ് ഇബിൻ അബി സുഫ്ര, അതേപോലെ പിന്നെ ഉമ്മു ജുല്ലാസ് ബിന്ദ് അബ്ദുറഹ്മാൻ, പിന്നെ അമത്തുർ റഹ്മാൻ ബിന്ദ് ജരീർ ഇബിൻ അബ്ദുള്ള അൽ ബജലി. ഇതിൽ ജരീർ ഇബിൻ അബ്ദുള്ള അൽ ബജലിന്റെ മകൾ അമത്തുർ റഹ്മാൻ ഹജ്ജാജിന്റെ ഭാര്യയാണ്. നിങ്ങൾക്കറിയാം ജരീർ ഇബിൻ അബ്ദുള്ള അൽ ബജലി ആരാ? സഹാബിയാണ്. അതേപോലെ തന്നെ ഹിന്ദ് എന്ന് പറഞ്ഞ ഒരു മഹദി, ഹിന്ദ് ബിന്ദ് അസ്മ ഇബിനു ഖാരിജ, അസ്മ ഇബിന് ഖാരിജ എന്റെ മകൾ ഹിന്ദ്. അതേപോലെ തന്നെ ഹിന്ദ് ബിന്ദ് മുഹല്ലബ് ഇബിൻ അബി സുഫ്ര, പിന്നെ ഉമ്മുൽ ജുല്ലാസ് ബിന്ദ് അബ്ദുറഹ്മാൻ. ഇങ്ങനെ നാല് മഹദികളാണ്. എന്നിട്ട് ഹജ്ജാജ് പറയണ, ഈ എനിക്ക് നാല് ഭാര്യമാരുണ്ട്. ഹജ്ജാജ് ഒരു ക്രെഡിറ്റ് പറയണാണ്, എനിക്ക് നാല് ഭാര്യമാരുണ്ട്, അതിൽ ഞാൻ പിന്നെ ഈ ഹിന്ദ് ബിന്ദ് മുഹല്ലബിന്റെ കൂടെയാണ് എങ്കിൽ ഞാൻ പിന്നെ ആ രാത്രി അവരുടെ കൂടെയുള്ള രാത്രി ലൈലത്തു ഫതം മാൽ ഫിത്തിയാൻ അതായത് യുവാക്കൾക്കിടയിൽ ഒരു യുവാവിന്റെ രാവ് എങ്ങനെയാണ് അങ്ങനെയാണ് അവർ കളിക്കും, അയാൾ കളിക്കും, അങ്ങനെ കളിയിലാണ്. പിന്നെ അദ്ദേഹം പറയാണ്, പിന്നെ ഞാൻ ഹിന്ദ് ബിന്ദ് മുഹല്ലബിന്റെ കൂടെയാണ് എങ്കിൽ ലൈലത്തു മലിക്കും മാൽ മുലൂഖ് രാജാക്കന്മാരുടെ രാത്രി എങ്ങനെയാണ് അങ്ങനെയാണ് ഞാൻ അവളോടൊത്തുള്ള രാത്രി. പിന്നെ അദ്ദേഹം ഈ അമത്തുർ റഹ്മാൻ, അതാണ് നമ്മുടെ വിഷയം, അമത്തുർ റഹ്മാൻ ബിന്ദ് ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലി, ജരീർ ബിൻ അബ്ദുള്ള അൽ ബജലിയുടെ മകളായ അമത്തുർ റഹ്മാന്റെ കൂടെ രാത്രി കഴിച്ചുകൂട്ടിനെ കുറിച്ച് പറയണ അദ്ദേഹം, ആ രാത്രി ഞാൻ അമത്തിന്റെ കൂടെയാണ് കഴിയുന്നത് എങ്കിൽ ആ രാത്രി ലൈലത്തു ഫഖീഹിൻ വആലിമിൻ മഅൽ ഫുഖഹ വൽ ഉലമ. എന്താ? പണ്ഡിതന്മാരോടൊത്ത് ഒരു പണ്ഡിതൻ കഴിച്ചുകൂട്ടിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? അതേപോലെയാണ് എനിക്ക് അമത്തുർ റഹ്മാനോടൊപ്പം എന്റെ ജീവിതം എന്നാണ് ഹജ്ജാജ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ആ രാത്രി അദ്ദേഹം ആ ദീനി പഠിക്കലായിരുന്നു, പാണ്ഡിത്യം സ്വീകരിക്കലായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലായി? അതാണ് ഹജ്ജാജിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ള ഒരു വിഷയം. ഏതായാലും നമ്മൾ പറഞ്ഞു വരുന്ന വെച്ചാൽ ഒരു വ്യക്തിനെ കുറിച്ച് ചരിത്രത്തിൽ കഴിഞ്ഞു പോയ ഒരു വ്യക്തി അയാളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എന്ത് വേണം നമുക്ക്? സന്തുലിതത്വം വേണം, നീതി വേണം. ചരിത്രത്തിൽ അയാൾ ചെയ്തതായ ക്രൂരതകൾ, അദ്ദേഹത്തെക്കുറിച്ച് വിശ്വസ്തന്മാരായ പ്രാമാണികരായ പണ്ഡിതന്മാർ പറഞ്ഞതായ അഭിപ്രായങ്ങൾ, അത് നമ്മൾ നീണം വസ്തുനിഷ്ഠമായിട്ട് പറയണം. ആ നിലക്കാണ് എന്ത് ചെയ്തത് അദ്ദേഹം. പിന്നെ ഇപ്പൊ ബിദായവൻ നിഹായിൽ ഇബ്നു കസീർ രേഖപ്പെടുത്തിയ അദ്ദേഹത്തിന്റെ ചരിത്ര ഈ ഹജ്ജാജിന്റെ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അദ്ദേഹം എല്ലാ രാത്രിയും ഖുർആൻ ഓതുമായിരുന്നാണ്, എല്ലാ രാത്രിയും ഖുർആൻ ഓതുമായിരുന്നു. മനസ്സിലല്ലേ? ഖുർആൻ ബൈഹാർട്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ആ ചരിത്രം ഞാൻ പറഞ്ഞത്. അതായത് ഒരു സ്ത്രീ വന്നിട്ട് ഹജ്ജാജിനോട് കംപ്ലൈന്റ് പറയാണ്, കാരണം ഈ സ്ത്രീന്റെ മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഹജ്ജാജി വിധിച്ചുണ്, കൊല്ലാൻ തീരുമാനിച്ച്. അപ്പോ ഈ സ്ത്രീ വന്നിട്ട് പറയാണ്, കല്ല എന്നുള്ളത് മുസ്ഹഫിന്റെ ആദ്യ പകുതിയിൽ നിന്ന് ഒഴിവാക്കി അള്ളാഹുവാണ് സത്യം, ഹജ്ജാജിന്റെ മകനെ കൊല്ലരുതെന്നാ പറയണത്, നിങ്ങൾ കൊല്ലരുതെന്നാ പറയണത്. അപ്പൊ ഹജ്ജാജി ഒരു കുതിരപ്പുറത്ത് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. രണ്ട് മിനിറ്റ് ഹജ്ജാജ് എന്ത് ചെയ്താൽ കുതിരന്റെ സൈഡിൽ തന്നെ നിന്ന് കയറാതെ, അങ്ങനെ ഖുർആൻ മുഴുവൻ മുപ്പര് ഇസ്തിഹ്ലാറാക്കിയെന്നാണ് മനസ്സിൽ കൊണ്ടുവന്നിട്ട്. അപ്പൊ അദ്ദേഹം നോക്കി, അദ്ദേഹം ഇതാണ് 33 തവണയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല കല്ല ഖുർആനിൽ പ്രയോഗിച്ചത്. കല്ല എന്നുള്ളത് 33 തവണയാണ് പ്രയോഗിച്ചത്. ആ 33 തവണയിലും ഒരു തവണ പോലും എവിടെയല്ല, മുസ്ഹഫിന്റെ ആദ്യ പകുതിയില്ല. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മൾ എന്ത് ചെയ്ത് ആദ്യ പകുതിന്റെ തുടക്കത്തിൽ ആയത്തെടുത്തത് എന്താണ്? കാല അലം അഖുല്ലക് ഇന്നക്കലം തസ്തതിയ മയസബ്ര, അതാണ് എന്ത് മുസ്ഹഫിന്റെ രണ്ടാം പകുതിന്റെ തുടക്കം. അതിനു മുമ്പ് ഒരു ആയത്തിലും എന്തില്ല, കെല്ലല്ല. കെല്ല വരുന്ന സുഹൃത്ത് മറിയമിലാണ്. കെല്ല സനക്തുബുമായ കൂൽ, കെല്ല സനക്തുബുമായ കൂൽ എന്ന് പറയണ്ടല്ലോ, അത് സുഹൃത്ത് മറിയമിലാണ്. പിന്നെ അവിടുന്ന് അങ്ങോട്ടാണ് വീണ്ടും 32 തവണ കല്ല വന്നിട്ടുള്ളത്. അത് അവിടെ വെച്ചിട്ട് അദ്ദേഹം ഇസ്തിഹ്ലാറ ചെയ്യുകയും അത് ആ സ്ത്രീ പറഞ്ഞതിന്റെ പേരിൽ ആ സ്ത്രീയെയും വെറുതെ വിട്ട് മകനെയും വെറുതെ വിട്ട്, അല്ലെങ്കിൽ രണ്ടാളെയും കശാപ്പ് ചെയ്യുന്നാല് ഹജ്ജാജ് ഇബ്നു യൂസഫ്. മനസ്സിലായി? അപ്പൊ ചരിത്രം ഒരു വ്യക്തിയെ കുറിച്ച് അയാൾ ഹബീസാണ്, വൃത്തി കേട്ടവനാണ്, അതേപോലെ തന്നെ അയാൾ വലുവുമാണ്, അയാള് പിന്നെ സഫാക്കുള്ളി ദൈവ ഹറം രക്തം ചിന്തിയ ആളാണ്, ഹറമുകളെ അപമാനിച്ചവനാണ് എന്നൊക്കെ പറയുന്നതോടൊപ്പം ആ ചരിത്രത്തിൽ അയാൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞ ഒരു വചനാണെന്ത്, അദ്ദേഹം ഖുർആൻ ആദരിച്ചിരുന്നു, ഖുർആൻ മനപ്പാടാക്കിയിരുന്നു, ഖുർആന്റെ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തുണ്ട്, ചില സേവനങ്ങളുണ്ട് എന്നുള്ളത്. മനസ്സിലായി? ആ നിലക്ക് മാത്രമാണ് അതവിടെ പറഞ്ഞത്. അതില്ലാതെ ഹജ്ജാജിനെ പ്രശംസിച്ചിട്ടുള്ള ഒരു ഭാഗമല്ലാത്ത ആളുകൾ എന്ത് ചെയ്യണം, എന്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഹജ്ജാജ് ബിൻ യൂസഫ് ഹിജ്റയുടെ 95-ൽ റമദാൻ മാസം 21-ന് മരണപ്പെട്ടത്, ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ. സാധാരണ രീതിയിലുള്ള മരണം ഇല്ല, അതൊക്കെ വിശ്വാസിയായിട്ട് ഒരാള് വിശ്വാസിയാണ്, അല്ലാഹുവിൽ പിന്നെ പ്രീതിപ്പെട്ടവനായ നിലക്കാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ വെള്ളിയാഴ്ച മരണിക്കുന്നവർക്ക് എന്തുണ്ട്, ഖബറിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഹജ്ജാജിന്റെ വിഷയത്തിൽ പിന്നെ നമുക്ക് പിന്നെ ഇമാം പിന്നെ ദഹബി പറഞ്ഞതുപോലെ അദ്ദേഹം അദ്ദേഹം എണ്ണപ്പെടുന്നത് മിൻ ജുംലത്തിൽ മുവഹ്ഹിദീൻ, എന്താ മിൻ ജുംലത്തിൽ മുവഹ്ഹിദീൻ എന്ന് പറഞ്ഞാൽ തൗഹീദുള്ളവരുടെ കൂട്ടത്തിൽ ഒരാളാണ് ആ മനുഷ്യൻ. മനസ്സിലായല്ലോ? അതേസമയം അയാൾക്ക് അയാളുടേതായ പാപങ്ങളുണ്ട്. ഈ ഹജ്ജാജിന്റെ മരണശേഷം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി കണ്ട ഒരു സ്വപ്നം ഇബ്നു കസീർ ബിദായിൽ കൊടുത്തിട്ടുണ്ട്. ആ സ്വപ്നത്തിൽ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഹജ്ജാജിനെ കാണുന്നു സ്വപ്നത്തിൽ. അപ്പൊ ഹജ്ജാജിനോട് ചോദിക്കാണ്, ഹജ്ജാജ് പിന്നെ നിങ്ങളെ എന്താണ് റബ്ബ് ചെയ്തത്? അപ്പൊ ഞാൻ ആരൊക്കെ കൊന്നിട്ടുണ്ട്, അതിന് പകരമൊക്കെ റബ്ബ് എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. പിന്നെ അബ്ദുല്ലാഹി ബിൻ സുബൈറിനെ കൊന്നതിന് പകരമായിട്ട് 70 പേരെ കൊന്നതിന് തുല്യമായിട്ട് തന്നെ പ്രതിക്രിയ നടത്തിയിട്ടുണ്ട്. ഒരു മുവഹ്ഹിദിന് പടച്ച തമ്പുരാൻ നൽകുന്ന മഗ്ഫിറത്ത് ഞാൻ അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് ഹജ്ജാജ് പറഞ്ഞു എന്നാണ് ആര് പറയുന്നത്, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി കണ്ട ആ സ്വപ്നമായിട്ട് പറയണത് അള്ളാഹു അലം അതിനെക്കുറിച്ച്. പക്ഷേ പിന്നെ അയാളുടെ വിഷയം നമ്മൾ എന്താണ്, അത് അള്ളാഹുവിലേക്ക് വിടേണ്ടതാണ്. അയാളുടെ കാരണം കുറെ തെറ്റുകളും കുറെ പിന്നെ വീഴ്ചകളും ഹജ്ജാജ് ബിൻ യൂസഫിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളത് കട്ടായാണ്, ചരിത്രം അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരായ ചരിത്രകാരന്മാരെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം മുസ്ലിം വരെ പിന്നെ അബ്ദുല്ലാഹി ബിൻ സുബൈർ റളിയല്ലാഹു തആലനെ വധിച്ച് അസ്മ റളിയല്ലാഹു തആലനെ ആരാ, അബൂബക്കറിന്റെ മകൾ, ആ രംഗം കാണാൻ വരുന്ന ചരിത്രം ഒന്നും വായിച്ച് നമുക്ക് ഒരിക്കലും നിയന്ത്രണം കിട്ടൂല. അത്രമാത്രം ഹൃദയത്തെ ഭേദിക്കുന്ന രീതിയിലാണ് രംഗം അസ്മ വരുന്നത്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ വധിക്കപ്പെടുന്നത്, വധിക്കുന്നതിന് മുമ്പ് അസ്മ മകനെ യാത്രയാക്കുന്നത്, മനസ്സിലായില്ലേ? അത് ഒരു സഹിക്കാൻ കഴിയാത്ത ചരിത്രം. അസ്മ റളിയല്ലാഹു തആലനെ അടുത്തേക്ക് ഹജ്ജാജി വരുന്നുണ്ട്. അങ്ങനെ ഹജ്ജാജ് പറയുന്ന വർത്തമാനം, ഹജ്ജാജിനോട് അസ്മ പറയുന്ന വർത്തമാനങ്ങൾ ഒരിക്കലും ഹജ്ജാജിന്റെ മനസ്സിൽ നിന്ന് പിന്നെ അല്പം ഒരു കനിവുണ്ടിയെങ്കിൽ ഒരിക്കലും താങ്ങാൻ കഴിയാത്ത രീതിയിലുള്ളതായ വർത്തമാനങ്ങളൊക്കെ ആര് പറയുന്നുണ്ട്? അസ്മ റളിയല്ലാഹു തആല അൻഹ ഹജ്ജാജിനോട് പറയുന്നുണ്ട്. കാരണം ഹജ്ജാജിന്റെ ക്രൂരത അത്രമാത്രമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുമ്മ ഗഫർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഇ മിൻഹു വൽ അംവാത്ത്. പിന്നെ അത് ഞാൻ പിന്നെ സന്ദർഭോചിതമായിട്ട് പറഞ്ഞത് മാത്രമേ. ചിലർ എന്തല്ല ചില ഞാൻ പിന്നെ ഹജ്ജാജിനെ കുറിച്ച് പറഞ്ഞപ്പോ ഒരു പിന്നെ അതൊരു പിന്നെ മദ്ഹായി കുറെ ഒരു മദ്ഹായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെയല്ല. നമ്മൾ സലഫുകളായ പണ്ഡിതന്മാരുടെ നിലപാട് എന്തോ അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ വല്യാപ്പ ഉണ്ടല്ലോ, ഹജ്ജാജ് ഇബ്നു യൂസഫ് ഇബ്നുൽ ഹക്കം. പിന്നെ അയാളുടെ വല്യാപ്പ ഉണ്ട് ഒരു മുഅ്തബ് ഇബ്നു മാലിക്. ഈ മുഅ്തബ് ഇബ്നു മാലിക്കാണ് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് സഖീഫ് ഗോത്രത്തിൽ നിന്ന് വന്നത്, വഫദായിട്ട് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ചത്. അപ്പൊ അദ്ദേഹത്തിന് വല്യാപ്പ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ ഈ ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ വാപ്പയും ഹജ്ജാജും ഒക്കെ തായിഫുൽ ദീൻ പഠിപ്പിക്കുന്ന ആളുകളായിരുന്നു എന്നുള്ളതാണ്. ഹജ്ജാജ് ഇബ്നു യൂസഫിന്റെ ഉമ്മ ഫാരിഅ എന്ന് പറഞ്ഞൊരു മാതിരി, ഫാരിഅ ഇബ്നു ഹുമാം ഇബ്നു ഉർവത്ത് ഇബ്നു മസ്ഊദിനെ സഖഫി, ഉർവ ഇബ്നു മസ്ഊദിനെ സഖഫി അറിയപ്പെട്ട ആളാണ്. അദ്ദേഹത്തിന്റെ മകൻ ഹുമാമിന്റെ മകളാണ് ഫാരിഅ. ഈ ഫാരിഅയാണ് ഹജ്ജാജിന്റെ ഉമ്മ. ഫാരിഅ മനസ്സിലെ ഹജ്ജാജിന്റെ ഉമ്മയാണ്. ഈ ഫാരിഅയെ കല്യാണം കഴിച്ചിരുന്നത് മുഗീറത്ത് ഇബ്നു ശോബയാണ്. മുഗീറ ഇബ്നു ശോബ റളിയല്ലാഹു തആല അൻഹു ഫാരിഅയെ കല്യാണം കഴിച്ചിരുന്നത്. അങ്ങനെ ഈ ഫാരിഅയെ മുഗീറ തലാക്ക് ചെല്ലാൻ തലാക്ക് ചൊല്ലിയിട്ടാണ് പിന്നെ ഹജ്ജാജ് ബിൻ യൂസഫിന്റെ വാപ്പ യൂസുഫ് ബിൻ അൽ ഹക്കം ഇവരെ കല്യാണം കഴിക്കുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാല് പിന്നെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇബ്നു അസാക്കിർ താരിഖിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ ഫാരി ഒരു ദിവസം രാവിലെ പല്ല് വൃത്തിയാക്കാണ്, പല്ലിന്റെ ഈ സ്ത്രീകൾക്കുണ്ടല്ലേ പല്ലിന്റെ ഇടകളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുക എന്ന ഒരു ഇതാണ്. വൃത്തിയാക്കുന്നത് ആർക്കാണാണ്? മുഗീറ ഇബ്നു ശുഅബക്കാണ്, ഭർത്താവ് കാണാണ്. അപ്പൊ ഭർത്താവ് പറയാണ് ഇവളോട് പറയാണ് പിന്നെ നീ രാവിലെ തന്നെ ഇങ്ങനെ വാരി അളിച്ച് തിന്ന് പല്ല് വൃത്തിയാക്കണോളാണ് എങ്കിൽ അത് പെണ്ണുങ്ങൾക്ക് പറ്റിയൊരു ചേലല്ല. ഇത്ര തോനെ തിന്നിട്ട് പല്ല് വൃത്തിയാക്കാൻ മാത്രമേ പെണ്ണ് നേരം വിളിക്കുമ്പോൾ തിന്നാറണ, അത് പെണ്ണിന് പറ്റിയ ചേലല്ല. നീ രാത്രി തിന്നിട്ട് അതാണ് നീ രാവിലെ വൃത്തിയാക്കണമെങ്കിൽ നിനക്കൊട്ട് വൃത്തിയില്ല, പല്ലേക്കാതെ കടന്നുറങ്ങണ എന്നിട്ട് നേരം വിളിക്കുമ്പോൾ പല്ലേക്കണ പെണ്ണാണല്ലോ അൽക്കം ചെയ്ത് മുഖീറ ഇബ്നു ശുഅബ് അവിടെ വെച്ചിട്ടോളം ഒഴിവാക്കുകയാണ്, തലാക്കല്ലാണ്. അപ്പൊ അവള് പറയാണ് ഞാൻ, അപ്പൊ അവള് എന്ത് ചെയ്യണം? അപ്പൊ തലാക്ക് നടന്ന് മുഖീറത്ത് ഇബ്നു ശുഅബ് എന്ത് ചെയ്ത് ഇവളെ തലാക്ക് ചെല്. അപ്പൊ തലാക്ക് നടന്നുപോയി. അപ്പൊ ഇവള് മുഗീറയോട് പ്രതികരിക്കാണ് ഞാൻ ഒരു സ്വതന്ത്ര സ്ത്രീയാണ്, ഞാൻ എഴുന്നേറ്റിണ്ടെങ്കിൽ രാവിലെ ഉടനെ എന്റെ ഡ്യൂട്ടി പല്ല് വൃത്തിയാക്കലാണ്. അങ്ങനെ ഞാൻ പല്ല് വൃത്തിയാക്കിയപ്പോ എന്ത് ചെയ്തു മിസ്വാക്കിൽ നിന്നൊരു ചെറിയ ഭാഗം എന്റെ പല്ലിന്റെ ഇടയിൽ കുടുങ്ങിപ്പോയി, ഞാൻ അത് എടുത്തു മാറ്റിയായിരുന്നു എന്ന് ആര് പറഞ്ഞു? ഈ ഫാരിയ ബിന്ദു ഹുമാം മുഗീറ ഇബ്നു ശുഅബയോട് പറഞ്ഞു. പക്ഷെ അപ്പോഴത്തേക്ക് എന്തായി? തലാക്കായിപ്പോയി. പിന്നെ ഈ പെണ്ണ് ഒരിക്കലും സ്വീകരിക്കണം, അവരൊരു നല്ല പിന്നെ ഇതുള്ള സ്ത്രീയല്ലേ, സഖീഫ് ഗോത്രക്കാരിയാണ്, മനസ്സിലല്ലേ. അതുകൊണ്ട് തന്നെ മുഗീറയെ സ്വീകരിക്കില്ല. അതുകൊണ്ട് പക്ഷെ മുഗീറക്ക് റളിയല്ലാഹു അൻഹു ഒരു നഷ്ടബോധം ഉണ്ടായി. പക്ഷെ മുഗീറ എന്ത് ചെയ്ത്? ഹജ്ജാജ് ബിൻ യൂസഫിന്റെ വാപ്പ യൂസഫ് ബിൻ ഹക്കമിനോട് പറഞ്ഞ് ഇങ്ങനെ നല്ലൊരു ലക്ഷണം ഒത്തൊരു നല്ല സ്ത്രീയാണ് ഇവരെ, പിന്നെ ഞാൻ എനിക്കോ നഷ്ടമായി, അതുകൊണ്ട് ഇവരെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ആദ്യ ഭർത്താവിന്റെ വസിയത്ത് പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഹജ്ജാജ് ബിൻ യൂസഫിന്റെ വാപ്പ യൂസഫ് ബിൻ ഹക്കം ഈ മഹദിയെ കല്യാണം കഴിക്കുന്നത്. മാത്രമല്ല പിന്നെ ഈ മഹദിക്ക് ഹജ്ജാജിനെ വളർത്തുന്നതിൽ വലിയ പങ്കുണ്ട്, മനസ്സിലായില്ലേ. ഈ മഹദിക്ക് ഹജ്ജാജിനെ വളർത്തുന്നതിലൊക്കെ വലിയ പങ്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തത്, ഹജ്ജാജ് ബിൻ യൂസഫ് വിശുദ്ധ ഖുർആനൊക്കെ മനപ്പാടാക്കി ഖുർആനൊക്കെ പഠിച്ച് വളരുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ടായത്. പിന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിട്ട് അന്ന് രാഷ്ട്രീയപരമായിട്ടുള്ളതായ പിടിവലികൾ വളരെ ശക്തമാണ്, മനസ്സിലായി. വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. അതുകൊണ്ട് തന്നെ ഹജ്ജാജ് ബിൻ യൂസഫ് ശരിക്ക് ആയുധം ഉപയോഗിച്ചു രക്തം കൊണ്ട് കളിച്ചു തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, അന്നത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ തീർത്തിട്ടുള്ളത്. ചരിത്രം എന്നെങ്ങനെ പോകും? പിന്നെ നമ്മളെ പരലോകത്തെത്തുമ്പോൾ ഒരാൾ നമ്മളുടെ പെരടിയിൽ പിടിച്ചിട്ട് അള്ളാഹിനോട് ഒരു ഹക്ക അവരുടേത് ചോദിക്കാനൊരവസ്ഥ നമ്മൾ എടുത്തുണ്ടായിരുന്നു, മനസ്സിലായില്ലേ. അതായത് ഒരാൾ നമുക്കോ ഒന്നുമില്ല, മനസ്സിലായില്ലേ, നമ്മൾക്കോ നമ്മൾക്ക് പഠിച്ചവൻ്റെ അടുത്ത് നമ്മളെ തടി സലാമത്താക്കാൻ ഒന്നുമില്ല. പിന്നെ മറ്റുള്ളവർ നമ്മളുടെ കോളർ പിടിച്ചിട്ട് പഠിച്ചവനെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹ് നമ്മളെ നിർത്തി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വളരെ വേദന ആലോചിക്കേണ്ടി ഉള്ളൊരു വിഷയമാണ്. അള്ളാഹ് നമ്മളെ കാക്കട്ടെ. ഞാൻ ഉള്ളതുമില്ല. طيب mulai pindah kainnya aja. Qala alam aqul lak innaka lan tastati'a ma'iya sabra. Qala alam aqul lak innaka lan tastati'a ma'iya sabra. Adhuvare nammal visadhichu. Ini ende baaki. Qala in sa'altuka an shay'in ba'daha fala tusahibni qad balaghta min ladunni 'udra. Fantalaqa hatta idha ataya ahla qaryatin istat'ama ahlaha. فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه قال لو شئت لاتخذت عليه أجرا قال هذا فراق بيني وبينك سأنبئك بتأويل ما لم تستطيع عليه صبرا ما لم تستطيع عليه صبرا طيب രണ്ടാമത്തെ വിഷയം എന്തായിരുന്നു രണ്ടാമത്തെ ഒരു അത്ഭുതം വഴിയിൽ വെച്ച് നടന്നത് ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസയും അലൈഹി സ്വലാത്തു വസ്സലാമയും തമ്മിലുള്ളതായ ആ പിന്നെ യാത്രയിൽ പഠനയാത്രയിൽ രണ്ടാമത് നടന്ന സംഭവം ഇവർ കപ്പലിറങ്ങി കപ്പലിറങ്ങിയിട്ട് ഇവർ നടന്നു പോകുമ്പോൾ കുട്ടികൾ കളിക്കുന്നത് കണ്ട് അതിലൊരു കുട്ടിയെ എന്ത് ചെയ്ത് ഖദിർ കൊന്നു കൊന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ശക്തമായ ഭാഷയിൽ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ളതായിരുന്നു പിന്നെ വ്യവസ്ഥ പക്ഷേ അദ്ദേഹം അത് ചോദ്യം ചെയ്തു അപ്പോ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു അലം അഖുൽ ലക് ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്ര ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്റെ കൂടെ നിങ്ങൾക്ക് ക്ഷമിച്ച് കഴിയാൻ സാധിക്കുകയില്ല എന്ന് അപ്പൊ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖാല ഇൻ സഅൽതുക അൻ ഷൈഇൻ ബഅദഹ ഫലാ തുസാഹിബ്നി ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്ര ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു ഞാൻ നിങ്ങളോട് ചോദിച്ചുവെങ്കിൽ ഇൻസ എൽത്തു ഞാൻ ചോദിച്ചുവെങ്കിൽ അറി ഞാൻ എന്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കാ താങ്കളോട് അറേ താങ്കൾ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദിറിനോട് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചുവെങ്കിൽ അൻഷൈഇൻ അൻഷൈഇൻ എന്ന വല്ലതും വല്ലതും എന്തെങ്കിലും ഒരു കാര്യം ബഅദഹ ബഅദഹ എന്ന ബഅദഹദിൽ മറ ഈ തവണക്ക് ശേഷം ബഅദഹദിൽ മറ എന്നർത്ഥം ഈ തവണക്ക് ഇതിന് ശേഷം ഇൻ സഅൽതു കാൻ ഷൈഇൻ ബഅദഹ ഈ തവണ ഇതിന് ശേഷം വല്ലതും ഞാൻ ചോദിച്ചുവെങ്കിൽ എങ്കിൽ ഷർത്തല്ലേ ഇൻ എന്നുള്ളത് ഷർത്താണ് എങ്കിൽ ഫലാ തു സാഹിബിനി ഫ ആതിഫ തന്നെ ഇതിന്റെ ജവാബിൽ വന്ന ഫ ലാ തു സാഹിബിനി എന്താ ലാ തു സാഹിബിനി ലാ തു സാഹിബ് താങ്കൾ കൂടെ കൂട്ടരുത് നീ എന്നെ സാഹബ എന്ന് പറഞ്ഞത് കൂടെ കൂട്ടുക സാഹബ എന്താണ് സാഹിബ് സ്വാഹബ അറബിയിൽ പറയും അസാഹിബു സാഹിബുൻ എന്താ അസ്വാഹിബു സാഹിബുൻ എന്താ സഹചാരി സഹചാരിയുടെ ആദർശത്തിലേക്ക് സ്വഭാവത്തിലേക്ക് ആളെ വലിക്കും സഹബ എന്ന വലിച്ചു എന്നർത്ഥം സഹചാരി സഹചാരിയുടെ ആദർശത്തിലേക്ക് ദൈവം ആളെ വലിക്കും എന്നുള്ള അർത്ഥത്തിൽ അസ്വാഹിബു സാഹിബുൻ അത് സാഹബ എന്നുള്ളതിനാണ് സ്വാഹിബ് ചാരിയാചാരിയത് മണക്കുന്നറല്ലേ ചന്ദനം ചാരിയ ചാണകം മണക്കൂല ചാണകം ചാരിയ ചന്ദനം മണക്കൂല എന്നൊക്കെ പറയും അതിനൊക്കെ പകരമായിട്ട് അറബിയിൽ ഇങ്ങനെ ഒരു പ്രയോഗമാണ് സ്വാഹിബു സാഹിബ് ഇവിടെ സ്വാഹബ എന്ന് പറഞ്ഞാൽ ഇതാണ് സാഹബ യു സാഹിബ് എന്ന സഹചരിച്ചു കൂടെ കൂട്ടി സഹചരിപ്പിച്ചു എന്നുള്ള അർത്ഥത്തിൽ അപ്പോ ഇൻ സഅൽതു കാൻ ഷൈഇൻ ബഅദഹ ഈ തവണക്ക് ശേഷം ഞാൻ വല്ലതും നിങ്ങളോട് ചോദിച്ചുവെങ്കിൽ ഫലാത്തു സാഹിബിനി നിങ്ങൾ എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടണ്ട ഫലാത്തു സാഹിബിനി നീ എന്നാണ് എന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ കുറിച്ച് പറയാൻ എന്നെ നിങ്ങൾ ഫലാത്തു സാഹിബ് കൂടെ കൂട്ടണ്ട ഫലാത്തു സാഹിബ് ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉദ്ര ഖദ് ആണ് തീർച്ചയായും ബലഗ്ത ബലഗ്ത നിങ്ങൾ എത്തി എന്നാ എന്റെ ഭാഷാർത്ഥം ബലഗ എന്നാ എത്തി ബലഗ്ത നിങ്ങൾ എത്തി മിൻ ലദുന്നി മിൻ ലദുന്നി പറഞ്ഞാല് അവിടെ മിൻ ലദുൻ, പിന്നെ നീ എന്നാണ്. ലദുൻ എന്നാണ് എന്താന്ന് അർത്ഥം, അടുക്കൽ അല്ലേ. ലദുന്നി എന്ന് പറഞ്ഞാൽ ഇന്ദി എന്നുള്ള അർത്ഥത്തിലാണ്, എന്റെ അടുക്കൽ. ലദുൻ നീ, യാ ഉൽ മുത്തക്കലിമാണ്, ഇത് നൂനുൽ വിഖായയാണ്. ലദുന്നി എന്നുള്ളതിലെ ലദുൻ എന്ന് പറഞ്ഞാൽ എന്താ അടുക്കൽ, നമുക്ക് വന്നതാണ് ലദുൻ എന്നുള്ളത്. നീ എന്ന് പറഞ്ഞാൽ ദി യാ ഉൽ മുത്തക്കല്ലിമും അതിൻ്റെ അടിയിൽ നൂനുൽ വിഖായയാണ്. ലദുന്നി എന്ന് പറഞ്ഞാൽ മിൻ അന്തി എന്നുള്ള അർത്ഥത്തിൽ, മിൻ ലദുന്നി എന്ന് പറഞ്ഞാൽ മിൻ അന്തി, എന്റെ അടുക്കൽ നിന്ന്. ഉഴുതർ എന്ന് പറഞ്ഞാൽ ഉഴുതർ എന്ന് പറഞ്ഞാൽ ഒഴിവ് കഴിവ്, ഒഴിവ് കഴിവ്, ഒഴിവ് കഴിവ് കാരണം എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ ഖദ് ബലഗ്ത മിൻ ലദുന്നി ഉഴുതർ എന്ന് പറഞ്ഞാൽ ഖദ് ബലഗ്ത മിൻ അന്തി ഉഴുതർ, അതൊരു പ്രയോഗമാണ്, അതൊരു പ്രയോഗമാണ്. അതായത് എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടാതിരിക്കുവാൻ, ഒഴിവാക്കാനുള്ള കാരണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് അതിന്റെ ഉദ്ദേശം. എന്നെ, എന്നോട് നിങ്ങൾക്ക് വീർപിരിയാൻ അല്ലെങ്കിൽ എന്നെ വേർപ്പെടുത്തുവാനുള്ള ഉഴുതർ, ഒഴിവ് കഴിവ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു, അതാണ് അതിന്റെ ഉദ്ദേശം. അതിനൊരു പ്രയോഗമാണ് അത്, കഥ ബലഹത്തമില്ല ദുന്യ ഉഴുതർ. അപ്പോ പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇൻ സഅൽതു കാൻ ശൈഇൻ ബഅദഹ, ഇതിനു ശേഷം ഞാൻ വല്ലതും താങ്കളോട് ചോദിക്കുകയാണ് എങ്കിൽ, ഫലാത്തു സാഹിബിനി, താങ്കൾ എന്നെ ഒരിക്കലും കൂടെ കൂട്ടണ്ട. കത് ബലഗത്തമില്ല ദുന്നി ഉഴുതർ, എന്താ എന്നെ ഒഴിവാക്കാൻ, ഈ വൈജ്ഞാനിക യാത്രയിൽ എന്നെ ഒഴിവാക്കുവാനുള്ള ഒരു കാരണം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു, ഒഴിവ് കഴിവ് ലഭിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളെന്താ എന്നെ കൂടെ വരണ്ട പൊയ്ക്കോ എന്ന് പറയാനുള്ള കാരണം നിങ്ങൾക്ക് സിദ്ധിച്ചു കഴിഞ്ഞു, ലഭിച്ചു കഴിഞ്ഞു എന്ന് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട്, ഖദിറിനോട് പ്രതികരിച്ചു. സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആർക്കെങ്കിലും വേണ്ടിയിട്ട് ദുആ ചെയ്യുകയാണെങ്കിൽ സ്വന്തത്തിൽ തുടങ്ങുന്നതാണ്, സ്വന്തത്തിൽ തുടങ്ങും. ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നിൽ തുടങ്ങിയിട്ട് പിന്നെ ചെയ്യാം മറ്റുള്ളവർക്ക് ദുആ ചെയ്യാം. അപ്പോ ഈ സംഭവം പറയാണ്, റഹിമനി അല്ലാഹു വ മൂസ, എന്നെയും മൂസയെയും അല്ലാഹു സുബ്ഹാനഹു വതആല അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് പറയാണ്, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്പം റഹ്മത്തുല്ലാഹി അലൈഹി വ അലാ മൂസ, ഇങ്ങനെ തോന്നുന്നു, മൂസ എനിക്കും മൂസായുടെ മേലെ അള്ളാഹിന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ, അലാ കുല്ലിൻ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ്, പിന്നെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്പം കൂടി ക്ഷമിച്ചിരുന്നുവെങ്കിൽ എന്താ നമുക്ക് കൂടുതൽ അത്ഭുത വാർത്തകൾ കേൾക്കാമായിരുന്നു. ഇതോടുകൂടി പറഞ്ഞെന്ത്, ഇനി ഇൻസാൽത്തു കൻഷയും ബാധ ഫലാത്തു സാഹിബിനി കഥ ബലഹത്തമില്ല ദുന്യ ഉഴുതറ. അതോടുകൂടി കഴിഞ്ഞ് എന്ത് ചെയ്യാണ്, ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പോവുകയാണ്, ഒഴിവാക്കി പോവുകയാണ്, ഈ വിശദീകരണം നടത്തിയതിനു ശേഷം പോവുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അല്പം കൂടി ക്ഷമിച്ചിരുന്നുവെങ്കിൽ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അല്പം കൂടി ക്ഷമിച്ചിരുന്നുവെങ്കിൽ ഇനിയും അത്ഭുത വാർത്തകൾ നമുക്ക് കേൾക്കാമായിരുന്നു. ആരുടെ വാർത്തകൾ, ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അത്ഭുത വാർത്തകൾ നമുക്ക് കേൾക്കാമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. فانطلق حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجد فيها جدارا يريد أن ينقض فانطلق فانطلق هذا ماله فاستئناف في الفاء എന്ന് പറഞ്ഞവരുണ്ട്, അതിഫിന്റെ ഫാ എന്ന് പറഞ്ഞവരുണ്ട്. انطلق അവർ പോയി, അവർ രണ്ടു പേരും പോയി. അതിഫിന്റെതാണെങ്കിൽ അവർ രണ്ടുപേരും പോവുകയും ചെയ്തു, വീണ്ടും പോയി എന്നുള്ള അർത്ഥത്തിൽ. ഇൻ ത്വലഖ അവർ രണ്ടുപേരും പോയി, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഖദറും യാത്ര തുടർന്നു. ഹത്ത ഇദ അതയ അഹ്ല ഖറിയത്തിൻ, എത്ര വരെ പോയി? ഹത്ത ഇദ അതയ അഹ്ല ഖറിയത്തിൻ, അതയ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എത്തി. എവിടെ എത്തി? അതയ എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും എത്തി. അഹ്ല ഖറിയത്തിൻ, അഹ്ല ഖറിയ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടുകാരുടെ അടുക്കൽ, ഖറിയ എന്ന് പറഞ്ഞാൽ നാട്, അഹ്ല എന്ന് പറഞ്ഞാൽ നാട്ടിലെ ആളുകൾ, നാട്ടുകാർ, ഒരു നാട്ടുകാരുടെ അടുക്കൽ അവർ രണ്ടുപേരും എത്തി. അതുവരേക്കും പോയി എന്നാണ്. ഈ ഹത്തയും ഇതയും ഉണ്ടല്ലോ, അത് പിന്നെ അതിൽ കുറെ പിന്നെ ആശയങ്ങളെ ഈജാസായിട്ട് പിന്നെ ഹ്രസ്വമായിട്ട് അവതരിപ്പിക്കാനാണ് ഈ ഹത്തയും ഇതയും കൊണ്ടുവന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവർ പോയി, അങ്ങനെ ഒരു യാത്ര തുടർന്നു, എത്രത്തോളം പോയി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാട്ടുകാരുടെ അടുക്കലെത്തി, അങ്ങനെ നാട്ടുകാരുടെ അടുക്കലെത്തി, പിന്നെ ആ സംഭവം പറയണം. അപ്പൊ അതൊക്കെ ഈ ഹത്തയും ഇതയും ഒന്നിച്ച് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, അവിടെ പിന്നെ ചുരുക്കിയിരിക്കുകയാണ്. അതാണ് ഇജാസിയായ ഒരു പ്രയോഗത്തിന് വേണ്ടിയാണ് ഹത്തയും ഇതേ ഇവിടെ കൊണ്ടുവന്നതും തഫ്സീറുകളിൽ കാണാം. അഹലഖറിയത്തിൽ അവർ രണ്ടുപേരും ഒരു ഗ്രാമത്തിലെ ആളുകൾ നാട്ടുകാരുടെ അടുക്കൽ രണ്ടുപേരും എത്തുവോളം ഫന്തലക്ക അവർ രണ്ടുപേരും പോയി. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഇസ്തതഅമ അഹ്ലഹ, ഇസ്തതഅമ ഇസ്തതഅമ എന്ന് പറഞ്ഞാല് താമ ചോദിച്ചു എന്നാണ്. ഇസ്തതഅമ എന്ന് പറഞ്ഞാല് സഅല അത്താം എന്നാണ്. താമ ചോദിച്ചു, താം എന്നാണ് എന്താ ഭക്ഷണം. അതാണ് ഇസ്തതഅമ എന്ന് പറഞ്ഞാൽ താമ ആവശ്യപ്പെട്ടു, തലബ ത്വാം. സഅല അത്താം, അവർ ഭക്ഷണം ചോദിച്ചു. അഹ്ലഹ, അഹ്ലഹ എന്ന് പറഞ്ഞാല് അഹ്ലഖറിയത്തിൽ, ഈ ഗ്രാമത്തിലെ ആളുകളോട്, നാട്ടുകാരോട്, നാട്ടുകാരോട് അവർ ഇസ്തതഅമ ത്വാം ചോദിച്ചു. ഫഅബൗ അയ്യുദയ്യിഫുഹുമ, ഫ അപ്പോൾ ആതിഫത്തിന്റെ ഫ, അബൗ അവർ വിസമ്മതിച്ചു, ഈ നാട്ടുകാർ വിസമ്മതിച്ചു. അയ്യുദയ്യിഫുഹുമ, അവർ രണ്ടുപേരെയും ദൈഫാക്കാൻ, വിരുന്നൂട്ടാൻ, ദിയാഫത്ത് നൽകുവാൻ. അവിടെ ദയ്യഫ യുദയ്യിഫു ആണ്. ദിയാഫ എന്ന് പറഞ്ഞാൽ എന്താ, ദിയാഫ പറഞ്ഞാല് ആ വിരുന്ന്, സൽക്കാരം, വിരുന്ന്. ദയ്യഫ എന്ന ക്രിയ, ദയ്യഫ യുദയ്യിഫു. ഫഅബൗ, ഈ നാട്ടുകാർ വിസമ്മതിച്ചു. അയ് യുദയ്യിഫു, വിരുന്നൂട്ടുവാൻ. അൻമസ്തരിയ ഹുമ, ഇവർ രണ്ടുപേരെയും, ഇവർ രണ്ടുപേരെയും വിരുന്നൂട്ടാൻ അവർ വിസമ്മതിച്ചു, വിസമ്മതിച്ചു. ഫവജദ ഫീഹ ജിദാറൻ യുരീദു അൻ യൻഖദ്. ഫവജദ ഫആതിഫത്ത്, വജദ അവർ രണ്ടുപേരും കണ്ടു. ഫവജദ അവർ രണ്ടുപേരും കാണുകയും ചെയ്തു, അല്ലെങ്കിൽ ഇതിന് ശേഷം എന്നുള്ള അർത്ഥത്തിൽ ആതിഫത്തിന് അങ്ങനെ ആയാലും കുഴപ്പമില്ല. താഖീബിൻ നഫ എന്നുള്ള അർത്ഥം ഫവജദ അവർ രണ്ടുപേരും കണ്ടു, അതിൽ പിന്നെ കണ്ടു. ഫീഹ നനഫിൽ ഖറിയ, ആ നാട്ടിൽ. ഫീഹ അതിൽ, ആ നാട്ടിൽ കണ്ടു. ആരെ കണ്ടു? ജിദാറൻ, ഒരു ചുമരിനെ കണ്ടു. യുരീദു അയ്യങ്കബ്, എന്താ യുരീദു? യുരീദു എന്ന് പറഞ്ഞാൽ അത് ഉദ്ദേശിക്കുന്നു, യുരീദു അത് ഉദ്ദേശിക്കുന്നു. ഈ യുരീദു എന്നുള്ളതിന്റെ ഫായിൽ ജിദാറിലേക്ക് മടങ്ങണം, ദമീറാണ്. ആ ചുമർ ഉദ്ദേശിക്കുന്നു. അയ്യങ്കബ്, എൻകള്ള എൻകള്ളു എന്ന് പറഞ്ഞാൽ പൊളിഞ്ഞു വീഴുക. എൻകള്ള എൻകള്ളു, എൻകള്ളു പറഞ്ഞാൽ പൊളിഞ്ഞു വീഴുന്നു. അയ്യങ്കബ്, പൊളിഞ്ഞു വീഴുവാൻ. അൻമസ്ദരിയ, പൊളിഞ്ഞു വീഴുവാൻ ഉദ്ദേശിക്കുന്ന ഒരു ചുമരിനെ അവർ രണ്ടുപേരും കണ്ടു. ഫഅഖാമഹു, ഫ ഉടനടി, ഫ തഖീബിന്റെ ഫ ഉടനടി. അഖാമഹു, ഖദീർ അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ ശരിയാക്കി, സവ്വാഹു നേരെയാക്കി. ഫഅഖാമ എന്ന് പറഞ്ഞാൽ അതിനെ സവ്വാഹു ശരിപ്പെടുത്തി, ആ ചുമരിനെ അദ്ദേഹം നേരെയാക്കി. ഖലാസ്. ഖാല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഉടനടി പറഞ്ഞു, ലൗ ശിഇത്ത്, നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലത്തഹത്ത അലൈഹി അജ്ര, ലത്തഹത്ത നിങ്ങൾക്ക് സ്വീകരിക്കാമായിരുന്നു. ലാ തൗക്കീദിനല്ലേ, ലൗഷിത്ത ലത്തഹത്ത, തീർച്ചയായും താങ്കൾക്ക് സ്വീകരിക്കാമായിരുന്നു. ലാമ തൗക്കീദിന്, അലൈഹി എന്നാണ് അലാഹാദൽ ഇഖാമ നേരെയാക്കണേ, ആ നേരെയാക്കുന്നതിന്, ഈ ചുമരിന്റെ വിഷയത്തിൽ. അജ്റൻ, അജ്റന്ന കൂലി, അജ്റന്ന പ്രതിഫലം, കൂലി. അപ്പൊ ഇതെന്താ, ഇതിൽ കുറേ വിഷയങ്ങളുണ്ട്. ഫംതലഖ ഖിദ്റു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, ഈ യാത്രയായി. ഹത്ത ഏതുവരെ അവർ പോയി നിർച്ചാൽ, ഇത് അതയ അഹല ഖറിയത്തിൻ, അവർ രണ്ടുപേരും ഒരു നാട്ടുകാരുടെ അടുക്കലെത്തി. നാട്ടുകാരുടെ അടുക്കലെത്തിയപ്പോൾ ഇസ്തതഅമ അഹലഹ, നാട്ടുകാരോട് അവർ ഭക്ഷണം ആവശ്യപ്പെട്ട്, ഭക്ഷണം ആവശ്യപ്പെട്ട്. ഫഅബൂ അൻ യുദയ്യിഫുഹുമ, അവർ രണ്ടുപേരെയും വിരുന്നൂട്ടുവാൻ ആ നാട്ടുകാർ വിസമ്മതിച്ചു. ഫവജദ ഫീഹ, അതിൽ പിന്നെ ആ നാട്ടിൽ ഇവർ രണ്ടുപേരും കണ്ടു. ജിദാരൻ, ഒരു ചുമരിനെ. യുരീദു അൻ യൻഖദ്, ആ ചുമരാണെങ്കിൽ പൊളിഞ്ഞു വീഴാൻ ഭവിക്കുന്നു, ഉദ്ദേശിക്കുന്നു. ഫഅഖാമഹു, ഉടനടി ഖദീർ അലൈഹി സ്വലാത്തു വസ്സലാം ആ പിന്നെ ചുമര് നേരെയാക്കി, നേരെയാക്കി. ഖാല, അപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രതികരിച്ചു, ലൗ ശിഇത്ത, നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ഖിദിർ ലത്തഹത്ത അലൈഹി, അതിന് നിങ്ങൾക്ക് സ്വീകരിക്കാമായിരുന്നു. അജ്റൻ, കൂലി എന്ന് പറഞ്ഞു. അപ്പൊ ഖാല ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, അതോടുകൂടി കഴിഞ്ഞില്ലേ, ഇനിയൊന്നും ചോദിക്കരുത് എന്നത് ചോദിച്ച് അതോടുകൂടി പിന്നെ വേർപിരിയാണ്. ഇവിടെ ഈ ആയത്തിൽ ഫന്തലക ഹത്ത ഇത അതയ അഹല ഖറിയത്തിൻ, ഇവർ രണ്ടുപേരും പോയിട്ട് ഒരു നാട്ടുകാരുടെ അടുക്കലെത്തിയെന്നാണ്. ആ നാട്ടുകാരോട് ഇസ്തതഅമ അഹലഹ എന്നാണ്, നാട്ടുകാരോട് ഭക്ഷണം ചോദിച്ചു എന്നാണ്. അപ്പൊ അവരുടെ പിന്നെ ഈ നാട്ടുകാർ ഭക്ഷണം കഴിക്കുന്ന അടുത്ത് കൂടിയാണ് പോയത്. അതുകൊണ്ടാണ് താമ ചോദിച്ചത്, മനസ്സിലായില്ലേ? താമിനെ ആവശ്യപ്പെട്ടത്, നാട്ടുകാരോട് താമിനെ ആവശ്യപ്പെട്ടു. പക്ഷേ അബൗ അയ്യുദയ്യഫൂഹുമ, അവരെ വിരുന്നു കൂട്ടുവാൻ ഇവർ വിസമ്മരിച്ച്. ഇവിടെ ഈ ദിയാഫ എന്ന് പറഞ്ഞാൽ ദിയാഫ ദിയാഫ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിരുന്നാണ്. വിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇന്ന് ആളുകൾ വിളിച്ചുകൂട്ടി നടത്തുന്ന ഈ പാർട്ടികൾ, ആ ഒരു മാനയും ആശയമല്ല യഥാർത്ഥത്തിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത്. പണ്ട് കാലങ്ങളിൽ ഗ്രാമങ്ങളുണ്ടല്ലോ, ഇന്നിപ്പോ ഒരു നാട്ടിൽ ചെന്നിറങ്ങിയിട്ടുണ്ടെങ്കിൽ അവിടെ ഹോട്ടലുണ്ടാകും അല്ലെ, ലോഡ്ജ് ഉണ്ടാകും, മുറി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഒരാൾ ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരു ലോഡ്ജ് എടുത്തിട്ട് താമസിക്കാം, ഇഷ്കമല്ല. അതേസമയം പണ്ട് അങ്ങനെയല്ല, പണ്ട് ഈ മരുഭൂമിയിലൂടെയൊക്കെ യാത്രയല്ലേ, അവിടെ ഇവിടെ ലോഡ്ജ് അല്ല, മരത്തിനും ചുവട്ടിൽ കടന്നുറങ്ങേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യും? അപ്പോ പിന്നെ ഈ വഴി പോക്കന് പോകുമ്പോ ഈ പിന്നെ കുടിലുകൾ ഇതൊക്കെ കാണും, മരുഭൂമിയിലെ പിന്നെ കുടിലുകളൊക്കെ കാണും. അപ്പൊ അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ മെൻ എന്ന് ചോദിക്കും, ആരാണ് ദൈഫ്? ദൈഫ് എന്ന് പറയുമ്പോ ഇവരെന്ത് ചെയ്യും? ഇവരെ മാറിക്കൊടുക്കും, വീട്ടുകാർ ദൈഫ് അവിടെ താമസിക്കും. അത് അവകാശമാണ്, ദൈഫിന്റെ അവകാശമാണ്, മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ചിലപ്പോ എന്ത് ചെയ്യും, പിന്നെ എത്തിയിട്ടുണ്ടെങ്കിൽ വാതിൽ മുട്ടും. അപ്പൊ വാതിൽ മുട്ടുമ്പോ മെൻ ആരാണ്? അപ്പൊ ദൈഫ്. ദൈഫ് എന്ന് പറഞ്ഞെങ്കിൽ ഖലാസ്, ദൈഫിന്റെ ഹക്കാണ് അവിടെ താമസിക്കുക എന്നുള്ളത്. അത് നിഷേധിക്കുന്ന ആളുകൾ ഉണ്ടാവില്ല, കാരണം എന്താണ്, അതാണ് പതിവ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കാലശേഷം പിന്നീട് അറബികൾക്കിടയിൽ പിന്നെ ഈ ഒരു പിന്നെ ഉണ്ടല്ലോ ദിയാഫത്ത്, അത് വളരെ എന്താണ് പ്രചാരം നേടിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു. ചരിത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ കുറേ അത്ഭുതങ്ങൾ കാണാൻ സാധിക്കും. ഇസ്ലാമിൽ ഞാൻ അതിൽക്ക് ചില ചരിത്രങ്ങൾ ഞാൻ പറയാം. ഇസ്ലാമിൽ ഇപ്പൊ ദിയാഫത്തിന്റെ ഹുക്കും എന്താ? ഇസ്ലാമിൽ ദിയാഫത്ത് ഉണ്ടല്ലോ, ആദിത്യം, അതിന്റെ ഹുക്കും എന്താ? ഹുക്കും ആ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത്, ഹനഫികൾ, ഷാഫിഈകൾ, മാലിക്കികൾ, ഭൂരിപക്ഷ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരും പറഞ്ഞത് ദിയാഫത്ത് എന്നുണ്ടെങ്കിൽ അതൊരു പുണ്യാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പുണ്യ പ്രവൃത്തികളെ പോലെ അതിന്റെ ഹുക്കും മുസ്തഹബാണ്, പ്രതിഫലാർഹമാണ് ദിയാഫത്ത് എന്നുള്ളതാണ് അവർ പറയുന്നത്, മനസ്സിലായോ? മുസ്തഹബാണ് അതിന്റെ ഹുക്കും, മതവീതി. അതേസമയം ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഗ്രാമത്തിലാണ് എങ്കിൽ വാജിബാണ്, പട്ടണത്തിലാണ് എങ്കിൽ മുസ്തഹബാണ്. ഗ്രാമങ്ങളിലാണ് എങ്കിൽ വാജിബാണ്, പട്ടണങ്ങളിലാണെങ്കിൽ മുസ്തഹബാണ്. എന്തുകൊണ്ട്? പട്ടണങ്ങളിൽ ലോഡ്ജും കാര്യമൊക്കെ ഉണ്ടാവും. അപ്പൊ ഒരാൾ എന്ത് ചെയ്തു, വഴിപോക്കനായി വന്ന് യാത്ര ചെയ്തു വന്നിട്ടുണ്ടെങ്കിൽ അയാൾക്ക് താമസിക്കാൻ എവിടെയെങ്കിലും ഇടം കിട്ടും. അതേസമയം പിന്നെ ഗ്രാമങ്ങളിലോ? ഗ്രാമങ്ങളിലുണ്ടാവില്ല ലോഡ്ജും കാര്യമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്യണം, അയാൾ എന്ത് ചെയ്യണം, ഏതെങ്കിലും വീട്ടിൽ ചെന്നിട്ട് മുട്ടിയിട്ട് ഞാൻ ദൈഫാണ് എന്ന് പറഞ്ഞാൽ ദൈഫ് വീട്ടിൽ താമസിപ്പിക്കണം. അയാൾക്ക് ആദിത്യം വരളുക എന്നുള്ളത് വാജിബാണ്. അതാണ് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ പറഞ്ഞത്. ഇമാം മാലിക് മദബിലെ പണ്ഡിതനായ ഇമാം സുഹനൂൻ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ് പിന്നെ മാലിക് മദബിൽ ഇത് മുസ്തഹബാണ്, അദ്ദേഹം പറഞ്ഞില്ല. പട്ടണത്തിലാണ് എങ്കിൽ മുസ്തഹബാണ്, ഒരാളെ വിരുന്ന് കൂട്ടിയിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല, കാരണം എന്താ, അയാൾക്ക് വേറെ വഴികളുണ്ട്. അതേസമയം ഗ്രാമീണതയിലോ വിരുന്നൂട്ടിയില്ലെങ്കിൽ അയാൾ പാതിവക്കിൽ ഇരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ദിയാഫത്ത് വാജിബാണ്, അത്തരം സ്ഥലങ്ങളിൽ ഗ്രാമങ്ങളിലൊക്കെ ദിയാഫത്ത് വാജിബാണ്. അതാണ് അതിന്റെ ഹുക്കും പണ്ഡിതന്മാർ പറഞ്ഞത്. അതെന്തുകൊണ്ടാണ് ഇത് പറയാൻ കാരണം? അന്നത്തെ കാലങ്ങളിലെ നടപ്പങ്ങനെയാണ്, നടപ്പങ്ങനെയാണ്. അത് എതിർക്കുന്നവരന്ന് ഉണ്ടായിരുന്നില്ല, എതിർക്കുന്നവർ അങ്ങനെ ഉണ്ടായില്ല. ഒരു പിന്നെ ഈ മഷ്കൂർ ഖലഫിന്റെ തറായിഫ് വനവാദിർ എന്ന് പറഞ്ഞൊരു കിതാബുണ്ട്, തറായിഫ് വനവാദിർ. ആ കിതാബിൽ ഇങ്ങനെ ഈ ഇതിന്റെ കുറെ ഉദാഹരണങ്ങളൊക്കെ എടുത്ത് കാണാൻ സാധിക്കും. ഒരാൾ ചെന്ന് ഒരു വീട്ടിൽ, അപ്പോ പിന്നെ കുടിലാണ്, നടപടികളാണല്ലോ അറബികൾ. അപ്പൊ ഒരു കുടിലിൽ ചെന്നിട്ട് മുട്ടിയപ്പോ മെൻ എന്ന് ചോദിച്ചു, ആരാണെന്ന് ചോദിച്ചു. അപ്പൊ വൈഫ് എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ പെണ്ണ് മാത്രമേ ഉള്ളൂ. പെണ്ണെന്ത് ചെയ്ത്? പെണ്ണായിട്ട് അറിയിക്കാണ്ട് പോയി വാതിൽ ഉറന്നിട്ട് കൊടുത്ത്. അങ്ങനെ വൈഫ് എന്ത് ചെയ്ത്? ദൈഫിന്റെ അവകാശമാണ്, അവകാശമാണ്. എന്ത് അവിടെ പറക്കുന്നുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ പറഞ്ഞില്ലേ, പിന്നെ അതുണ്ട്, അള്ളാഹുല അന്യനാളിന് വിശ്വസിക്കുന്നവൻ അതിഥിയെ ആദരിക്കട്ടെ എന്നുണ്ട്. ജായിസത്തിനെ അവൻ ആദരിക്കട്ടെ എന്നുണ്ട്. ജായിസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതിഥി വന്നിറങ്ങിയാൽ ആ രാത്രിയും പകലും, അല്ലെങ്കിൽ പകലിലാണ് വന്നിറങ്ങിയതെങ്കിൽ ആ പകലും രാത്രിയും, അത് ഗംഭീരായിരിക്കണം, ഗംഭീരായിരിക്കണം. അതാണ് ജായിസത്ത്. ജായിസത്തിനെ നന്നാക്കട്ടെ എന്നാണ്. ജായിസത്ത് എന്നാണ് അതിഥി വന്ന അന്നത്തെയും രാത്രിക്കത്തെയുമാണ്. പിന്നെ അതിനെ തുടർന്നുള്ള മൂന്ന് ദിവസം, ഈ ദിവസവും പിന്നെ രണ്ട് ദിവസവും അത് പിന്നെ മാന്യമാക്കണം, അത് മാന്യമാക്കണം. അത് ദൈഫിന്റെ ഹക്കാണ്, അവകാശമാണ്, ദൈഫിന്റെ ഹക്കാണ്. മനസ്സിലെ. പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നെ സദഖയാണ്, സദഖയാണ്. പിന്നെ ചില വചനങ്ങൾ കാണാൻ മൂന്ന് ദിവസത്തിന് ശേഷം ദൈഫായിട്ട് തുടരാൻ പാടില്ല ആ രീതിയിൽ. പക്ഷെ സദഖയായിട്ട് എന്ത് ചെയ്യാം. പിന്നെ അതേസമയം മൂന്ന് ദിവസം എന്താണ് ദൈഫിന്റെ ഹക്കാണ്, അവകാശമാണ്. ആദ്യത്തെ ദിവസം അത് ഗംഭീരായിരിക്കണം എന്നാണ് ഹദീസുള്ളത്, ജായിസത്തിനെ നന്നാക്കണം എന്ന് പറഞ്ഞു. പിന്നെ അപ്പോ പിന്നെ ഒരു വൈഫ് വന്ന് വീട്ടിൽ കയറി ഇങ്ങനെ വാതിൽ മുട്ടിയപ്പോ അവിടെ പെണ്ണ് മാത്രമേ ഉള്ളൂ. ഓള അറിയിക്ക് പോയി, വാതിൽ തുറന്നിട്ട് കൊടുത്തു. ദൈഫല്ലേ, ഭർത്താവ് എത്തിയിട്ടില്ല. ഭർത്താവ് വന്നപ്പോ ഭയങ്കര ബഹളം കച്ചറി, ഭയങ്കര ബഹളം കച്ചറി. എന്തിനാണ് പിന്നെ ദൈഫിനെ, ദൈഫിന് പിന്നെ സ്വീകരിക്കരുത് എന്നുള്ള അർത്ഥത്തിലല്ല, പിന്നെ ഇയാൾ പിശുക്കനാണ്. അത് കാരണത്താൽ തന്നെ പെണ്ണിനെ ഭയങ്കരമായിട്ട് ഇതേത് ബഹളം വെച്ച് പ്രശ്നമാക്കി. അങ്ങനെ ദൈഫ് എന്ത് ചെയ്ത്, അന്ന് അവിടെ പാർത്തിട്ട് പിന്നെ നേരം വെക്കുമ്പോൾ അവിടുന്ന് വിട്ട് യാത്ര തുടർന്ന പിന്നെ അടുത്തൊരു സ്ഥലത്താണ് പിന്നെ അടുത്ത ദിവസം വന്നത്. അപ്പൊ അവിടെ പോയിട്ട് ഇതാക്കി. അവിടെ പോയി ആ വീട്ടിലേക്ക് ചെന്നപ്പോ അവിടെ ഭർത്താവ് പുറത്തന്നെ ഉണ്ട്. അപ്പൊ മെന്ന് ചോദിച്ചു, പറഞ്ഞു ദൈഫ്. അപ്പൊ പറഞ്ഞു ഫദൽ നട്ട് നീ സ്വീകരിച്ച്. അങ്ങനെ സ്വീകരിച്ച് റൂം വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഈ പിന്നെ ഇങ്ങനെ ദൈഫ് ഉണ്ട് ഒരുങ്ങണം എന്നൊക്കെ പറഞ്ഞു പെണ്ണുങ്ങളോട് പറഞ്ഞ പെണ്ണുങ്ങൾ അവിടുന്ന് ഭയങ്കര കച്ചറിയും ബഹളം. എന്തിനാ നിങ്ങൾ കെട്ടി അഴിച്ച് കൊണ്ടുവന്ന് ഈ മോന്തിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം. അപ്പൊ ഈ ദൈഫ് ആകെ വേർത്തിരുന്ന് അപ്പൊ ഇയാൾക്ക് ഈ അതിഥിനെ ഇത് ചെയ്യണല്ലോ, ആശ്വസിപ്പിക്കണം. അപ്പൊ എന്തിനാ നിങ്ങള് ടെൻഷൻ അടിക്കുന്ന കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ചെങ്ങാതി ആതിഥേയൻ അതിഥി എങ്ങനെ ആശ്വസിപ്പിക്കുമ്പോൾ അതിഥി പറയാണ്, ഞാൻ ഇന്നലെ ഒരിടത്ത് ദൈഫായിരുന്നു, അവിടെ പ്രശ്നം ആണാണ് പെണ്ണല്ല. ഇവിടെ നോക്കുമ്പോ ഇവിടെ പ്രശ്നം പെണ്ണാണ് ആണല്ല. അപ്പൊ ഇയാള് പറയാണ്, ഓന്റെ പെങ്ങളാണ് എന്റെ പെണ്ണുങ്ങൾ. ഇന്നലത്തെ എന്റെ പെണ്ണുങ്ങളാണ് അല്ല, പെങ്ങളാണ് എന്റെ പെണ്ണുങ്ങളത്. ചക്കിക്കോത്ത ശങ്കരൻ എന്നാണ് അത്. ഏതായാലും പിന്നെ ഇതാണ്, പിന്നെ അങ്ങനത്തെ ഇതായിരുന്നു അന്നത്തെ പതിവ്. അത് പിന്നെ അവിടെ പിന്നെ സർവസമ്മതമായിട്ടുള്ളൊരു ഏർപ്പാടായിരുന്നു. അതായത് അതിഥിയായിട്ട് ഗ്രാമങ്ങളിലൂടെ വരുന്ന ആളുകൾക്ക് അവര് ഇബ്നു സബീലാണ്. പിൽക്കാലങ്ങളിൽ ഉണ്ടല്ലോ മുസ്ലിം ഭരണാധികാരികൾ എന്ത് ചെയ്ത് ഈ സത്രങ്ങൾ ഉണ്ടാക്കി. സത്രങ്ങൾ മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഹദീസിൽ പറഞ്ഞില്ലേ, മരണശേഷം ഒരു വിശ്വാസിക്ക് ശേഷിക്കുന്ന കർമ്മങ്ങൾ പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? മരണശേഷം ഒരു വിശ്വാസിക്ക് ശേഷിക്കുന്ന കർമ്മങ്ങളിൽ പെട്ടതാണ് ഇബ്നു സബീലിനൊരു ബൈത്ത് ഉണ്ടാക്കുക എന്നുള്ളത്. ഇബ്നു സബീലിന് ഒരു ബൈത്ത് ഉണ്ടാക്കുക എന്നുള്ളത് ഹദീസിൽ കാണാം. ഔ ബൈത്തൻ ലിബ്നു സബീലി ബനാഹു. പിന്നെ ഒരു മുസാഫിനെ പിന്നെ കൊടുക്കുക അല്ലെങ്കിൽ ഇൽമ് പഠിപ്പിക്കുക തുടങ്ങി കുറെ കാര്യങ്ങൾ പറഞ്ഞപ്പോ ആറേഴ് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ റസൂള പറയാണ്, ഒരു വിശ്വാസിക്ക് മരണശേഷം ശേഷിക്കുന്നതാണ് ബൈത്തൻ ഇബ്നു സബീൽ ബനാഹു, അയാൾ ഇബ്നു സബീലിന് വേണ്ടി നിർമ്മിച്ച വീട്. എന്താ ഇബ്നു സബീലിന് വേണ്ടിയിട്ട് നിർമ്മിച്ച വീട്? പിന്നെ ഗ്രാമങ്ങളിൽ വീട് നിർമ്മിക്കുക സത്രങ്ങളായിട്ട്. എന്തിന്? യാത്ര പോകുന്ന ആളുകൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് താമസിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ കയറി പാർക്കാൻ വേണ്ടിയിട്ട്. അത് സദക്ക കിട്ടുന്ന കാര്യമാണ്, സദക്കയാണ് മരണാനന്തരം കൂലി കിട്ടുന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പൊ അത് അന്ന് അവർക്ക് പിന്നെ എന്താണ് ഈ ദിയാഫത്ത് എന്താണ് അതെല്ലാവരും അംഗീകരിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു ജാഹിലിയത്തിൽ തന്നെ, ഇസ്ലാമിന് മുമ്പ് തന്നെ. ഹാത്തിമുത്തായി, തയ്യ ഗോത്രത്തിലെ ഹാത്തിമുത്തായി, പിന്നെ ഇദ്ദേഹമൊക്കെ ആ വിഷയത്തിൽ വളരെ, ഹാത്തിമുത്തായിയൊക്കെ വളരെ പ്രസിദ്ധനാണ്. ഹാത്തിമുത്തായി എത്ര മാത്രം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിന്നെ ഇന്നും പിന്നെ നമ്മൾ ഹായിലിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ അവര് തെയ്യഗോത്രം ഉണ്ടല്ലോ ഇവര്, അവരുടെ കുടുംബം ആ ഭാഗത്തായിരുന്നു, മനസ്സിലായില്ലേ? ഹാത്തിമുത്തായി പിന്നെ എന്ത് ചെയ്യുന്നതാണ്, രാത്രി സമയങ്ങളിൽ ഇട്ട് മൂടിയിട്ടുണ്ടെങ്കിലും മലന്റെ മുകളിൽ വിറക് കത്തിക്കും, വിറക് കത്തിക്കും, എന്നിട്ട് പിന്നെ തീ കത്തിച്ചിടും. എന്തിന്? വിദൂരങ്ങളിൽ യാത്രാ സംഘങ്ങൾ പോകണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ആതിഥ്യണ്ട്, ആതിഥ്യണ്ട്, ഭക്ഷണമുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ആ ആളുകളെ അതിഥികളെ കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നതാണ് അദ്ദേഹം പിന്നെ തീ കത്തിച്ചിടുന്നതാണ് മലന്റെ മുകളിൽ, പാറമലന്റെ മുകളിൽ. അങ്ങനെ ആളുകൾ വരാൻ വേണ്ടി അങ്ങനെ വരാറുണ്ടായിരുന്നതാണ്. ചില സമയങ്ങൾ അയാൾ തന്റെ വൃത്തിയനോട് പറയുന്നതാണ്, ഇന്ന് തണുപ്പുള്ള രാത്രിയാണ്, നീ ഒരു അതിഥിയെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നീ ഇന്ന് സ്വതന്ത്രനാണെന്ന് പറയും. എന്നിട്ട് എന്ത് ചെയ്യും, ഒരതിഥിയെ തേടി പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹാത്തിമുത്തായി എന്ത് ചെയ്യുന്നതാണ് പിന്നെ ആ അടിമനെ മോചിപ്പിക്കുമായിരുന്നതാണ്. അത്രമാത്രം വളരെ പിന്നെ ഈ ഹാത്തിമുത്തായി അദ്ദേഹം പിന്നെ വളരെ അദ്ദേഹത്തിന് പിന്നെ ഈ ഹാത്തിമുത്തായിക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു, അവളുടെ പേര് നവ്വാറ. ഹാത്തിമുത്തായിന്റെ ഭാര്യന്റെ പേര് നവ്വാറ, നല്ല പേരല്ലേ, നമ്മളാരും കേൾക്കല്ലേ നവ്വാറ. ഏതായാലും ഈ നവ്വാറ ഇവരിലാണ് ഹാത്തിമുത്തായിക്ക് മൂന്ന് മക്കൾ, ഒന്ന് അദിയ പിന്നെ ഹാത്തിം, നമ്മള് പ്രസിദ്ധനായ സഹാബി, പിന്നെ അബ്ദുള്ള, പിന്നെ സഫാന. സഫാനയും അദിയൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. ഏതായാലും അബ്ദുള്ള, സഫാന, അദിയ ഇവർ ഹാത്തിമുത്തായിക്ക് നവ്വാറയിൽ ഉണ്ടായ കുട്ടികളാണ്. നവ്വാറ പറയാണ്, ഒരു ദിവസം ഹാത്തിമുത്തായി ഞങ്ങൾ കിടക്കുകയാണ് വീട്ടിൽ. അന്ന് പിന്നെ എന്തില്ല, പിന്നെ വേണ്ടത്ര വീട്ടിൽ വകുപ്പില്ല, വരുമാനമില്ല. അപ്പോ ഭക്ഷണം രാത്രി ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞങ്ങളൊക്കെ പട്ടിണിയിലാണ്, എല്ലാവരും പട്ടിണിയിലാണ്. ഹാത്തിമും പട്ടിണിയിലാണ്, നവ്വാറയും പട്ടിണിയിലാണ്, മൂന്ന് മക്കളും പട്ടിണിയിലാണ്. അപ്പോ ഹാത്തിം പറഞ്ഞു, ഇനിയിപ്പോ ഒന്നും തിന്നാനില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നീ എങ്ങനെയും മോളെടുത്തിട്ട് സഫാനായിട്ട് നീ കടന്നോ, എന്നിട്ട് അവളെ ആശ്വസിപ്പിച്ച് ഉറക്കിക്കോ, ഞാൻ പിന്നെ അദീനെയും അബ്ദുള്ളനെയും ആശ്വസിപ്പിച്ച് ഞാനും ഉറക്കിക്കോളാം, നമ്മൾ പട്ടിണിയിലാണ് രാത്രി, നേരം വിളിക്കുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ നവ്വാറ പറയാണ്, അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകലില്ല ഹാത്തിമിന്റെ ചരിത്രത്തിൽ, എനിക്കാണെങ്കിൽ ഉറക്കം വരണമില്ല. അങ്ങനെ ഞാനിങ്ങനെ ഉറങ്ങാതെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പുണ്ട് ഹാത്തിമുത്തായി ഉറങ്ങിയിട്ടില്ല, പക്ഷെ ഒരാൾ വന്നിട്ട് വാതിൽ മുട്ടുണ്ട്, ഒരാൾ വന്ന് വാതിൽ മുട്ടുണ്ട്, നവ്വാറ പറയാം. അപ്പോ ഹാത്തിം എല്ലാം എഴുന്നേറ്റ് ഹാത്തിം ഇങ്ങനെ വാതിലിന്റെ അടുത്ത് ചെന്ന് നോക്കുമ്പോ അവർക്ക് പരിചയമുള്ള കുറച്ച് വിട്ടുള്ള ഒരു പെണ്ണാണ്. ആ പെണ്ണ് വന്നിട്ട് ഹാത്തിമിനോട് പറയണ, ഹാത്തിം ഞാനും ആറ് മക്കളുമാണ്, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, കുട്ടികളും പട്ടിണിയിലാണ്, അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ച് വന്നാണ് ആ പെണ്ണ് ഹാത്തിമിനെ രാത്രി വിളിച്ചിട്ട് വളർത്തിയിട്ട്. അപ്പൊ ഹാത്തിം എന്ത് ചെയ്ത്, പിന്നെ നവ്വാറ പറയാണ്, അടുക്കളയിൽ പോയിട്ട് കത്തിയെടുക്കണത് കണ്ട് പിന്നെ പുറത്തിറങ്ങി, പിന്നെ ഭയങ്കര ബഹള കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോ അപ്പൊ എന്താണ്, ഹാത്തിമ് സഞ്ചരിക്കുന്ന കുതിരനർത്ത്, ഇയാളുടെ യാത്രാവാഹനം ഉണ്ടല്ലോ, ആ കുതിരനുണ്ട് അർത്ത്, കുതിരനർത്തിട്ട് ഇവളോട് പറഞ്ഞ് പിന്നെ ഇത് ഹാത്തിം അതുണ്ടായിട്ട് ആ കുതിര ഇറച്ചിയൊക്കെ പാകം ചെയ്ത് ഹാത്തിം തന്നെ, എന്നിട്ട് കുട്ടികളെ കൂട്ടിയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഇവളും ആറ് കുട്ടികൾ, അതിനെക്കുറിച്ച് പറയാണ്, ഈ ഒട്ടകപ്പക്ഷി തന്റെ കുട്ടികളായിട്ട് വരുമ്പോഴാണ് ഈ പെണ്ണ് വരണെന്ന് അത് ഇവര് കവിത ചൊല്ലിയിട്ട് അത് പറയുന്നുണ്ട്. അപ്പൊ ഈ പെണ്ണ് പറയാണ്, കൈഫ കുല ബിദൂൻ സറം, സറം ഇല്ലാതെ നമ്മൾ എങ്ങനെ നമ്മൾ ഒറ്റക്ക് ഭക്ഷിക്കും. സറം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആ നാട്ടുകാരായിട്ടുള്ള ആ പ്രദേശത്തുള്ള ആളുകളാണ്. നാട്ടുകാരൊക്കെ ഇല്ലാതെ നമ്മൾ ഒറ്റക്ക് എങ്ങനെ തിന്നാർട്ട്, എന്ത് ചെയ്ത് ഹാത്തിമിനോട് പറഞ്ഞപ്പോ ഹാത്തിം എല്ലാരും രാത്രി വിളിച്ചോണ്ടി, എല്ലാരും വിളിച്ചോണ്ടി, അങ്ങനെ എല്ലാരും കൂടിയിട്ട് പിന്നെ എന്ത് ചെയ്യാണ്, ഈ പിന്നെ ഇതിനെ തിന്നാണ്, ഈ ഭക്ഷണം ഉണ്ടാക്കി ഹാത്തിം അപ്പുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാണ്, മനസ്സിലായില്ലേ. അത് അതാണ് പിന്നെ അവരുടെ ആ ഇത്. അപ്പൊ ഹാത്തിമിനോട് ചോദിക്കുകയാണ്, ഹാത്തിം നിങ്ങള് പിന്നെ ഈ ഇങ്ങനെ ഈ അതിഥികളെ സൽക്കരിക്കുന്ന വിഷയത്തിൽ, അതേപോലെ തന്നെ ഈ രീതിയിൽ നിങ്ങളെ പിന്നെ ഭക്ഷിപ്പിക്കുന്ന വിഷയത്തിൽ നിങ്ങൾ പ്രസിദ്ധനാണല്ലോ, നിങ്ങളെക്കാൾ മികച്ച വല്ലവരെ നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിച്ചു, നിങ്ങളെക്കാൾ മികച്ചവരെ വല്ലവരും നിങ്ങൾക്ക് അറിയുമെന്ന് ചോദിക്കാണ്. അപ്പൊ ആത്തിമുത്തായി പറയാൻ, എനിക്കറിയാം, ഞാന് പരിചയപ്പെട്ട ഒരു യുവാവുണ്ട്, ഒരിക്കൽ ഞാൻ എന്ത് ചെയ്ത്, പിന്നെ അയാളുടെ ഗസ്റ്റ് ആയിരുന്നു, ഞാൻ അതിഥിയായിരുന്നു, വൈഫ് നടന്നെങ്കിൽ ഇതേപോലെ യാത്രയിൽ ചെന്ന് കൂടണ, ഗസ്റ്റ് ആയിരുന്നു. അപ്പോ ഞാൻ ഗസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ചെന്നപ്പോ എന്ത് ചെയ്ത്, ആ യുവാവ് എന്നെ സ്വീകരിച്ച് സൽക്കരിച്ച്, അങ്ങനെ അയാൾ ഒരാടിനറുത്ത് ആ ആടിന്റെ മാംസം, അതുകൊണ്ടാണ് അതാണ് മെയിൻ ഭക്ഷണം, ഒരുക്കിയിട്ട് കൊണ്ടുവന്ന് വെച്ച്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, മാംസം കഴിച്ച്, ഇവനെന്ത് ചെയ്തിരുന്നു, ഈ ആടിന്റെ തലച്ചോറ് പ്രത്യേകം വേവിച്ചിരുന്നു, പ്രത്യേകം രീതിയിൽ വേവിച്ചിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഭക്ഷണം കഴിക്കണതിന്റെ ഇടയിൽ പറഞ്ഞു, തലച്ചോറാണ് ഏറ്റവും ടേസ്റ്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്ത്, ആ എടുത്ത് തിന്ന് തലച്ചോറ് തിന്ന്, തലച്ചോറാണ് ഏറ്റവും ടേസ്റ്റ് പറഞ്ഞ്, തലച്ചോറ് താല്പര്യത്തിൽ ഞാൻ തിന്നത് കണ്ടപ്പോ ഈ യുവാവ് എന്ത് ചെയ്ത്, അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. എന്നിട്ട് എന്ത് ചെയ്ത്, അയാൾക്ക് ആകെ പത്താടാണുള്ളത്, അതിൽ ഒരാടിനടുത്തിട്ടാണ് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കിയത്. ഇപ്പോ ഹാത്തിം പറയാണ്, ഞാൻ തിന്ന് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഭക്ഷണത്തിന്റെ തലയെണ്ണയില്, പിന്നെണ്ട് ഇങ്ങനെ തലച്ചോറ് വെച്ച് ഇങ്ങനെ കൊണ്ടുവരുന്നു, 10 ആടിന്റെ പിന്നെ 9 ആടിന്റെ തലച്ചോറ് പിന്നെയും വന്ന്, ഞാനത് തിന്ന് നല്ല ടേസ്റ്റുള്ള തലച്ചോറ് തിന്ന്. അങ്ങനെ വിരുന്ന് കഴിഞ്ഞ് നേരം വെളുത്ത് ഇറങ്ങി പോകുമ്പോണ്ട് വരന്റെ ചുറ്റും നിറച്ച് രക്തം. അപ്പൊ അയാളോട് ഞാൻ ചോദിച്ച്, എന്തെങ്കിലും ഇവിടൊക്കെ രക്തം, പറഞ്ഞ് പിന്നെ നിങ്ങൾക്ക് തലച്ചോറാണ് നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഞാൻ എന്ത് ചെയ്ത്, ഇതിന്റെ അടുത്ത് പിന്നെ 9 ആടേ ഉണ്ടായിരുന്നത്, ആ 9 ആടിനെ ഞാൻ അറുത്ത് അതിന്റെ തലച്ചോറ് എന്ത് ചെയ്ത് നിങ്ങൾക്ക് ഭക്ഷണമാക്കിയിട്ട് ഞാൻ തിന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഹാത്തിം അത്ഭുതപ്പെട്ട്. അപ്പൊ ഹാത്തിമിനോട് ചോദിക്കാണ്, ഹാത്തിം അങ്ങനെ നിങ്ങൾക്ക് ആദിത്യ മരുളി ആ ആതിഥേയന് നിങ്ങൾ എന്നിട്ട് എന്താ പാരിതോഷികം നൽകിയതെന്ന് ചോദിച്ചു. അപ്പൊ ഹാത്തിം പറയാണ്, ഞാൻ അദ്ദേഹത്തിന് 500 ആടുകളെയും 300 ഒട്ടകങ്ങളെയും സമ്മാനം നൽകി, ഹദിയ. 500 ആടുകൾ 300 ഒട്ടകങ്ങൾ എന്ത് ചെയ്തിരുന്നാണ് അയാൾക്ക് സമ്മാനമായിട്ട്, ഈ ഹാത്തിമ് അയാൾക്ക് ഈ യുവാവിന് സമ്മാനമായിട്ട് നൽകി എന്നാണ്. ഇതൊക്കെ ഹാത്തിമിന്റെ ഈ ഇവരുടെ ഈ ചരിത്രം രേഖപ്പെടുത്തിയ, ഈ ദിയാഫത്തുമായി ബന്ധപ്പെട്ട ചരിത്രം രേഖപ്പെടുത്തിയ ഗ്രന്ഥങ്ങളിൽ വിശദമായിട്ട് കാണാൻ സാധിക്കുന്ന ഓരോ സംഭവങ്ങളാണ്. അലാ കുല്ലി, ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ അത് ഇസ്ലാമിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനിന്റെ ചരിത്രം നമ്മൾ വായിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലാനും പിന്നെ ഒരിക്കൽ അഹ്ലു സഫനെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. അപ്പൊ അബൂക്കറല്ലാഹിന് പറയുന്നത് ഞാൻ വരുന്നതിന്റെ മുമ്പ് എല്ലാവർക്കും ഭക്ഷണം കൊടുത്ത് റെഡിയാക്കണം. മകൻ അബ്ദുറഹ്മാനോട് പറഞ്ഞു, ഭാര്യനോടും പറഞ്ഞു, ഉമ്മുറുമാനോടും പറഞ്ഞു. അങ്ങനെ ചെയ്ത് അബൂബക്കർ സിദ്ദീഖ് തന്നെ നേരം വൈകി, കാരണം അവർക്കറിയാം മൂപ്പർക്കറിയാം ഭക്ഷണം അവിടെ കുറച്ചുള്ളൂ എന്നുള്ളത്. അപ്പൊ മൂപ്പർ ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ എന്താവില്ല, ഇവർക്ക് തികയില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ഞാൻ പിന്നെ പുറത്ത് ബിസി ആയിരിക്കും, ഞാൻ പിന്നെ വരുള്ളൂ, നിങ്ങൾ അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കണം എന്ന് ഉമ്മർ ഉമാനോട് അബ്ദുറഹ്മാനോട് പറഞ്ഞിരുന്നു. അങ്ങനെ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അനു വൈകി വന്ന്, അങ്ങനെ വന്ന ഉടനെ തന്നെ ചോദിച്ചു, ദൈഫ് എന്ത് ചെയ്യണെന്ന്. അവ ദൈഫ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്നാണ്. അപ്പൊ ഭക്ഷണം കൊടുത്തില്ലേ വെച്ച്. അപ്പൊ ആ ചോദ്യം കേട്ടപ്പോ തന്നെ അബ്ദുറഹ്മാൻ പറയുന്നത്, ഞാൻ വേഗം പോയി വിളിച്ചിരുന്നു, കാരണം എന്റെ നേരേക്കാരൻ വാപ്പ് വരിക, ഞാൻ വേഗം വിളിച്ചിരുന്നു. അങ്ങനെ പിന്നെ ഭാര്യന്റെ നേരെ, എന്തുകൊണ്ട് ഭക്ഷണം കൊടുത്തില്ല അതിഥികൾ, എന്റെ അതിഥികൾ ഇതുവരെ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നിട്ട് ചൂടായി ചെന്ന് ഭാര്യന്റെ അടുത്തേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല. അപ്പൊ പറഞ്ഞ അബൂബക്കർ അവർക്ക് ഭക്ഷണം എടുത്ത് വിളമ്പി അവരെ വിളിച്ച്, പക്ഷെ അവർ അള്ളാഹുവിൽ സത്യം ചെയ്ത് പറഞ്ഞ്, ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല അബൂബക്കർ വരാതെ, അബൂബക്കർ റളിയല്ലാഹു അൻഹു വന്നിട്ട് ഒന്നിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞു, അപ്പൊ മകനെ തരികയാണ് അബ്ദുറഹ്മാനെ, നീ എന്തുകൊണ്ട് നിർബന്ധിച്ചില്ല, എവിടെ നീ ഒളിച്ചിരിക്കണം ഇങ്ങോട്ട് വരാനൊക്കെ പറഞ്ഞു. ഇങ്ങനെ ഇതായി. അപ്പോ മകനും വന്നിട്ട് പറഞ്ഞു, വാപ്പ പിന്നെ നമ്മൾ ഭക്ഷണം വിളമ്പി അവരെ വിളിച്ചിരുത്തി, പക്ഷെ അവർ എന്ത് ചെയ്ത്, ആണയിട്ട് പറഞ്ഞ് അബൂബക്കർ വരാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കൂല, അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ പിന്നെ കൊടുക്കാതിരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അതിഥികളും പറഞ്ഞ്, നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര തന്നെ തിന്നില്ല ഭക്ഷണം കഴിച്ചില്ല എന്നാൽ എല്ലാവരും വരെ നന്ന എന്ത് ചെയ്ത്. അങ്ങനെ ഭക്ഷണം ഇരുന്ന് കഴിച്ച് അബൂബക്കറുള്ളതിന്റെ ഒരു കറാമത്ത് കൂടിയാണ്, സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം. എല്ലാവരും ഭക്ഷണം കഴിക്കണം, ഭക്ഷണം അതേപോലെ എന്ത് ചെയ്യുന്നില്ല, കുറവീണില്ല, പിന്നെയോ എല്ലാവരും ഭക്ഷണം കഴിച്ച് ആ അതെല്ലാവർക്കും കഴിക്കാൻ മാത്രം സുഭിക്ഷായിരുന്നു, കഴിച്ചു കഴിഞ്ഞിട്ടും ആ ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് സഹിയായി ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ആ ഒരു പിന്നെ സ്വഭാവം ഇവിടെ ഇതാണ് ആ പതിവ്. ഇവിടെ ഈ ഖിദ്ർ അലൈഹി സ്വലാത്തു വസ്സലാമയും മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയും ഈ നാട്ടുകാരുടെ അടുക്കൽ ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ദൈഫ് എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യണം, അവിടെ ഇരുത്തണം. അതവരിരുത്തണില്ല, മാത്രമല്ല ഇസ്തതാമ അഹ്ലഹ അവരോട് ചോദിക്കുകയാണ് ഭക്ഷണം തരുന്നു. അപ്പൊ അവർ തിന്നണ ഭക്ഷണം ചോദിക്കണത് കണ്ട്. കാരണം എന്താ, ഞങ്ങൾക്ക് ദിയാഫത്ത് വേണമെന്നല്ല ഇവര് പറയണത്, പിന്നെ താമു തരുമെന്നാ പറയണത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, അവരെ ഭക്ഷണം കണ്ടിട്ട് ചോദിക്കുകയാണ്. അതാണ് ഇസ്തതാമ അഹ്ലഹ, അവരുടെ ആ നാട്ടുകാരോട് അവർ രണ്ടുപേരും ഭക്ഷണം ചോദിച്ചു, അവർ വിസമ്മതിച്ചു, അയ്യുദയ്യൂഹുമ ഇവർ രണ്ടുപേരെയും സൽക്കരിക്കുവാൻ, പിന്നെ അവർക്ക് ആദിത്യം അരുളുവാൻ, അവർ രണ്ടുപേർക്കും ആദിത്യം അരുളുവാൻ അവർ വിസമ്മതിച്ചു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ, ഇവര് പിശുക്കന്മാരാണെന്നർത്ഥം. ഈ നാട്ടുകാര് പിശുക്കന്മാരാണ്, ബുഹൽ ഭയങ്കര പിശുക്കന്മാരാണെന്നുള്ള അതിന്റെ അർത്ഥം. നിങ്ങൾ നേരത്തെ പെങ്ങളെ കുറിച്ച് പറഞ്ഞില്ലേ, ആങ്ങളിനെയും പെങ്ങളെയും കുറിച്ച്, അതെ ആ ടീമിൽ പെട്ടതാണ്, അവര് പിശുക്കന്മാരാണ്. എന്നിട്ട് എന്തുണ്ടായത്, അവർ രണ്ടുപേരും കണ്ടു, അതിന് പിന്നെ അവർ രണ്ടുപേരും ഖദറും മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കണ്ടു, അല്ലെങ്കിൽ അവർ രണ്ടുപേരും കാണുകയും ചെയ്തു. ഫീഹ ആ ഖറിയയിൽ, ജിദാരൻ ഒരു മതിൽ, യുരീദു ആ മതിൽ ഉദ്ദേശിക്കുന്നു, അയ്യങ്കം കഥന്ന പൊളിഞ്ഞു വീഴാൻ, മറിഞ്ഞു വീഴാൻ, പൊളിഞ്ഞു വീഴാൻ ഉദ്ദേശിക്കുന്നു. ഉടനടി ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം അതിനെ സവ്വാഹു ശരിപ്പെടുത്തി, നേരെയാക്കി, പൊളിഞ്ഞു വീഴാനായ അതിനെ നേരെയാക്കി. അവിടെ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ യുരീദു എന്ന് പറഞ്ഞ ആരെ കുറിച്ചാ, മതിലിനെ കുറിച്ച്. മതിലിന് ഇറാദത്തുണ്ടോ, യുരീദു പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നു എന്നാണ്, മതിൽ ഉദ്ദേശിക്കുക. അറബിയിലെ വാക്കില്ലേ, ഖാദ അയ്യങ്കൽ ഫവജദ ഫിഹ ജിദാരൻ യഖാദു അയ്യങ്കൽ എന്നാ, യഖാദു അയ്യങ്കൽ ആ വിഴാറായി എന്നാണ്, അങ്ങനെ പറഞ്ഞാൽ മതി. പക്ഷെ യുരീദു അയ്യങ്കൽ എന്നാണ് അപ്പൊ വിഴാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. അപ്പൊ ഈ ഉദ്ദേശമൊക്കെ ആരുടേതാ, ഉദ്ദേശം ജീവനുള്ളതിന്റെ പ്രത്യേകതയാണ്, ജീവ സജീവമായതിന്റെ പ്രത്യേകതയാണ് ഉദ്ദേശിക്കുക എന്നുള്ളത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഇറാദത്തിനെ ഈ ജിദാറിലേക്ക് ചേർത്തത്, ചുമരുദ്ദേശിക്കുക, അത് പിന്നെ ഈ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇതൊരു വലിയ വിഷയമാണ്, പണ്ഡിതന്മാർക്കിടയിൽ വലിയ അഭിപ്രായ വ്യത്യാസമുള്ള സംഗതിയാണ്. വിശുദ്ധ ഖുർആനിൽ മജാസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം. മജാസ് എന്നാണ് എന്താ, മജാസ് എന്ന ആലങ്കാരിക പ്രയോഗമാണ്. മജാസ് എന്ന ആലങ്കാരിക പ്രയോഗം രണ്ട് രീതിയിൽ പ്രയോഗമുണ്ട്, ഒന്ന് ഹക്കീഖത്ത്, മറ്റൊന്ന് മജാസ്. ഹക്കീഖത്ത് എന്ന യഥാർത്ഥത്തിൽ വസ്തുനിഷ്ഠമായിട്ടുള്ളത്, മറ്റേത് ആലങ്കാരികമായിട്ടുള്ള പ്രയോഗം മജാസ്. ഖുർആനിൽ മജാസ് ഉണ്ടോ ഇല്ലേ? വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ, അഖീദയുമായി ബന്ധപ്പെട്ട പണ്ഡിതന്മാർ പറഞ്ഞത് ഖുർആനിൽ ആലങ്കാരിക പ്രയോഗങ്ങളില്ല, ആലങ്കാരിക പ്രയോഗമില്ല. പിന്നെയോ ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു ഹക്കീഖത്ത് ഉണ്ട്, യഥാർത്ഥ പ്രയോഗങ്ങളേ ഉള്ളൂ, ആലങ്കാരിക പ്രയോഗങ്ങളില്ല എന്നാണ്. അസ്മാ സിഫാത്തിന്റെ വിഷയത്തിൽ ഈ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് പിന്നെ പോകാൻ കാരണം ഈ ഖുർആനിലും അതേപോലെ തന്നെ ഭാഷയിലും മജാസിയായ പ്രയോഗമുണ്ട് എന്നുള്ളൊരു ഭാഗമാണ്, മനസ്സിലല്ലേ? അതുകൊണ്ടാണ് പണ്ഡിതന്മാരിൽ ഒരു വിഭാഗം ആളുകൾ മജാസ് ഇല്ല എന്ന് പറഞ്ഞത്, ആലങ്കാരിക പ്രയോഗം എന്നൊന്നും ഇല്ല എന്ന് പറഞ്ഞ്. അതിൽ പണ്ഡിതന്മാർ വലിയ കുറെ അഭിപ്രായ വ്യത്യാസമുണ്ട്. മജാസ് ഉണ്ട് എന്ന് പറഞ്ഞവർ അവർ തെളിവ് പിടിച്ചത് ഇതാണ്. അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, ഫവജദ ഫിഹ ജിദാറ യുരീദു അയ്യങ്കൽ, പൊളിഞ്ഞു വീഴാൻ ഉദ്ദേശിക്കുന്ന ചുമർ. അവിടെ പിന്നെ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിലല്ല, പിന്നെയോ ആലങ്കാരിക അർത്ഥത്തിലാണ് എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ എന്തുണ്ട്? മജാസ് ഉണ്ട്, ഹക്കീഖത്തും ഉണ്ട്, മജാസും ഉണ്ട്. മജാസ് ഉണ്ട് എന്നുള്ളതിന് തെളിവാണ് ഇത്. ചുമരിന് ഉദ്ദേശമല്ല, അള്ളാഹു പറഞ്ഞാൽ ചുമര് ഉദ്ദേശിക്കുന്നു എന്നാണ് പറഞ്ഞത്. പൊളിഞ്ഞു വീഴാറായി എന്നുള്ളതിന് അള്ളാഹു പ്രയോഗിച്ച ഒരു പ്രയോഗമാണ്, അതാണ് ആലങ്കാരിക പ്രയോഗം. അപ്പൊ ആലങ്കാരിക പ്രയോഗം ഉണ്ട് എന്നുള്ളതിന് തെളിവാണിത് എന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഖുർആനിലെ ഹക്കീഖത്തേ ഉള്ളൂ, എന്തില്ല, മജാസില്ല. അവര് ഇതിന് കൊടുത്ത് മറുപടി കൊടുത്ത്, അവരെന്താ മറുപടി കൊടുത്ത് അറിയോ? ചുമരിന് ഒരു ഇറാദത്തുണ്ട്, ഉദ്ദേശമുണ്ട്, പക്ഷേ എല്ലാ ഉദ്ദേശവും മനുഷ്യന്റെ ഉദ്ദേശം പോലെ ആയിക്കൊള്ളണമെന്നില്ല. മനുഷ്യനല്ലാത്ത ജീവികൾക്കും എന്തുണ്ട്? ഇറാദത്തുണ്ട്, ഉദ്ദേശമുണ്ട്. പക്ഷെ മനുഷ്യനെ ഉദ്ദേശിക്കും പോലെ അവരുടെ ഇറാദത്ത് അല്ല. അള്ളാഹു സുബ്ഹാനഹു വതാല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു, വഇൻ മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു. എന്താ ഇതിന്റെ അർത്ഥം? വഇൻ മിൻ ശൈഇൻ, ഒരു വസ്തുവുമില്ല, ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കാതെ, അള്ളാഹ്ക്ക് തസ്ബീഹ് നിർവഹിക്കാതെ ഒരു വസ്തുവില്ല ഇവിടെ, ആകാശത്തിലുള്ള ഭൂമിയിലുമില്ല. അല്ല, അള്ളാഹുവിന് അല്ല, ഇല്ലാ യുസബ്ബിഹ് ബിഹംദിഹി, അള്ളാഹുവിന് ഹംദ് നിർവഹിക്കുന്നതോടൊപ്പം അള്ളാഹുവിന് തസ്ബീഹ് എടുക്കാതെ, അള്ളാഹുവിന് തസ്ബീഹ് നിർവഹിക്കാതെ ഒരു വസ്തുവില്ല എന്നാണ്, ആകാശത്തിലും ഭൂമിയിലും. അപ്പൊ എല്ലാ വസ്തുക്കളും ചെയ്യേണ്ട തസ്ബീഹ് നിർവഹിക്കുന്നുണ്ട്. വലാക്കിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹു, എന്താ അവരുടെ തസ്ബീഹ് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങൾക്ക് മനസ്സിലാകൂല. അപ്പൊ ഈ നമ്മൾ ഈ അചേതനമായി കാണുന്നതെല്ലാം അള്ളാഹ്ക്ക് തസ്ബീഹിലാണ്, പക്ഷെ അവരുടെ തസ്ബീഹ് എന്തെന്നുള്ളത് നമുക്ക് അറിയില്ല. അതേപോലെ ചുമരിനൊരു ഇറാദത്തുണ്ട്, ആ ചുമരിന്റെ ഇറാദത്ത് എന്തെന്നുള്ളത് നമുക്കറിയില്ല, മനസ്സിലായി? കല്ലിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു, വഇന്ന മിനൽ ഹിജാറത്തി ലമാ യശഖഖു ഫയഖ്റുജു മിൻഹു അൽമാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ വഇന്ന മിൻഹാ, കല്ലുകളിലുണ്ട് ലമാ യഹ്ബിതു, പിന്നെ വീഴുന്ന കല്ലുകൾ, മിൻ ഖശിയത്തില്ല, അള്ളാഹനെ ഭയന്നിട്ട്. അപ്പൊ അള്ളാഹനെ ഭയന്നിട്ട് വീഴുന്ന കല്ലുകൾ ഉണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറയാണ്. ആ കല്ലുകൾ അള്ളാഹനെ ഭയന്ന് വീണെങ്കിൽ ആ കല്ലിന് ഒരു ഇറാദത്തുണ്ടോ? ഇല്ലേ, ഇറാദത്തുണ്ട്. പക്ഷെ ആ ഇറാദത്ത് എങ്ങനെ, നമ്മളുടെ ഇറാദത്ത് പോലെയാണ്? അല്ല, അവരുടെ ഇറാദത്ത് എന്തുള്ളത് നമുക്ക് തിരിയില്ല, നമുക്ക് തിരിയില്ല. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മക്കയിൽ ചില കല്ലുകൾ എനിക്കറിയാം, ആ കല്ലുകൾ എന്നോട് സലാം പറയാറുണ്ട്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് സഹിയായ ഹദീസ്, മക്കയിൽ എനിക്ക് ചില കല്ലുകളെ അറിയാം, കല്ലുകൾ എന്നോട് സലാം പറയാറുണ്ട്. എങ്ങനെയാ സലാം പറച്ചില്? റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ നബിയാണെന്നുള്ളതിൽ അള്ളാഹു സുബ്ഹാനഹു വതാല അത് അറിയിച്ചു കൊടുത്ത്. പക്ഷേ നമുക്കതെങ്ങനെയെന്നുള്ളത് അറിയില്ല. മദീനയിൽ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖുതുബ പറഞ്ഞിരുന്നതായ ഒരു ജിദ ഉണ്ടായിരുന്നു, ഒരു ഈത്തപ്പനമുട്ടി. ആ ഈത്തപ്പനമുട്ടിയുമ്മ കയറി നിന്നിട്ടാണ് റസൂൾ എന്ത് ചെയ്തിരുന്നത്? ഖുതുബ പറഞ്ഞിരുന്നത്, മനസ്സിലായി? ഈ പിന്നെ സ്റ്റെപ്പുകൾ വരുന്നതിന് മുമ്പ് അബൂ തൽഹ റളിയല്ലാഹു തആല റസൂലുള്ളാഹിക്ക് ഈ മിമ്പർ ഉണ്ടാക്കുന്നതിന് മുമ്പ് റസൂലിന്റെ ഖുതുബ പറഞ്ഞിരുന്നത് ഒരു ഈത്തപ്പനമുട്ടിയിൽ കയറി നിന്നിട്ടാണ്, ഈത്തപ്പനമുട്ടിയിൽ. അപ്പൊ ആ ഈത്തപ്പനമുട്ടിയിൽ റസൂലിനെ കയറി നിൽക്കും, ഊന്നി നിൽക്കാൻ വേണ്ടിയിട്ട് വല്ല അമ്പോ വാളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കും, കാരണം അവിടെ ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നീട് റസൂലുള്ളാഹി വാർദ്ധക്യം ആയപ്പോൾ അതിമ കയറി നിൽക്കാൻ പ്രയാസമായി, ബാലൻസ് കിട്ടാതായി. അപ്പൊ എന്ത് ചെയ്ത്? അബൂ തൽഹ റളിയല്ലാഹു തആല മിമ്പർ ഉണ്ടാക്കി, സ്റ്റെപ്പ് മൂന്ന് സ്റ്റെപ്പിലായിട്ട് മിമ്പർ ഉണ്ടാക്കി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ മിമ്പർ ഉണ്ടാക്കപ്പെട്ടതിൽ പിന്നെ ഈ ഈത്തപ്പനമുട്ടി ഉണ്ടല്ലോ, അതിലൂടെ ഇങ്ങനെ പോവുകയാണ് അതിലേക്ക് കയറാൻ. അപ്പൊ ഇവിടെ കയറാതെ അതിന് നേരെ പോകുമ്പോൾ ഇത് കരയാൻ തുടങ്ങി, ഈ ഈത്തപ്പന മുട്ടി കരയാൻ തുടങ്ങി. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? വന്നിട്ട് എന്ത് ചെയ്തു? ആ ഈത്തപ്പന മുട്ടി എങ്ങനെ തടവി. അപ്പൊ അതിന്റെ കരച്ചിൽ സഹാബികൾക്കുണ്ടായിട്ട് കരച്ചില്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഞാൻ അതിനെ തടവിയില്ലായിരുന്നുവെങ്കിൽ ഖിയാമത്ത് നാൾ വരേക്കും അത് ഏങ്ങുമായിരുന്നു, ഏങ്ങി സങ്കടപ്പെട്ട് കരയുമായിരുന്നു. റസൂലെ തടവി, അതിന് പിന്നെ അതിന്റെ കരച്ചിൽ അടങ്ങി, പിന്നെ റസൂൽ എന്ത് ചെയ്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് പോയിട്ട് കയറി. അവിടെ ഇത് ആ ഈത്തപ്പന മുട്ടിയുടെ ഏങ്ങൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിന്റെ ഇഷ്ടവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്മേൽ കയറിയതിലുള്ള ആ അതിന്റെ എന്താ ഊറ്റാണ് അറിയിക്കുന്നത്, മനസ്സിലായില്ലേ? അത് എന്തിനാണ് അറിയിക്കണത്? അത് അറിയിക്കണത് എന്തിനുണ്ട്? അതിന് അതിൻ്റെതായ ഒരു ഇറാദത്തുണ്ട്, പക്ഷെ നമുക്കത് അറിയില്ല എന്നുള്ളതാണ്. ഹിറയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി ഒരു പാറപ്പുറത്ത്, ഹിറ ഹിറ ഗുഹള ജബൽ നൂറിൽ, ജബൽ ഹിറയിൽ കയറി റസൂലുള്ളാഹി. അങ്ങനെ ഒരു പാറമ്മ നിന്ന്, ആ പാറമ്മ പാറ ഇളകി തരിച്ചതാണ് സന്തോഷത്താൽ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തിനു തര കാലുകൊണ്ട് അസ്കിൻ ഹിറ, ഹിറ അടങ്ങൂ എന്ന് പറഞ്ഞ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ മേൽ ഇപ്പോൾ ഉള്ളത് ഒരു നബിയും സിദ്ദീഖും ഒരു ഷഹീദുമാണ് എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ഉണ്ടായിരുന്നു, അബൂബക്കർ ഉണ്ടായിരുന്നു, ഉമറും ഉസ്മാനും ഉണ്ടായിരുന്നു. അപ്പൊ ഹിറ അടങ്ങി. ഇതേപോലെ ജബൽ ഉഹദ്, ഉഹദ് മലയുടെ മുകളിൽ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി. അബൂബക്കറും ഉണ്ടായിരുന്നു, ഉമറും ഉണ്ടായിരുന്നു, പിന്നെ തൽഹയും സുബൈറും ഉണ്ടായിരുന്നു. അപ്പോഴും എന്ത് ചെയ്ത് ആ ആറ വിറ അല്ല ഉഹദ് മല വിറകൊണ്ട് ഊറ്റം കൊണ്ടിട്ട് ഇങ്ങനെ പ്രകമ്പനം കൊണ്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറിയതിലുള്ളതായ ഊറ്റത്താൽ ഇളകിത്തരിക്കണത്. അപ്പൊ റസൂലുള്ള പറയാണ്, അസ്കിൻ ഉഹദ്, ഉഹദ് അടങ്ങൂ, നിന്റെ മേൽ ഇപ്പോൾ ഒരു നബിയും സിദ്ദീഖും നാല് ഷുഹദാക്കളുമാണ് ഉള്ളത്, അല്ലെങ്കിൽ രണ്ട് ഷുഹദാക്കളാണ് ഉള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ ഇവിടെ അത് പറയണം, റസൂലുള്ള കയറിയതിനാലുള്ള ഊറ്റത്താലാണ് അത് ഇളകിയത്. അതേപോലെ ജബൽ ഹിറയും, അപ്പൊ അത് അതിനൊരു പ്രശംസയാകണമെങ്കിൽ എന്ത് വേണം? അതിനൊരു ഇറാദത്തുണ്ട്, അതിനൊരു ഇറാദത്തുണ്ട്. പക്ഷെ ആ ഇറാദത്ത് തസ്ബീഹിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ, വലാക്കിൽ ലാ തഫ്ഖഹൂന തസ്ബീഹഹും എന്ന് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഉദ്ദേശം എന്തെന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് മാത്രം. അതിന്റെ ആ സാഹചര്യത്തിൽ പ്രത്യേകതക്കനുസരിച്ച് അതിനൊരു ഇറാദത്തുണ്ട് എന്നാണ് ആര് പറഞ്ഞത്? വിശുദ്ധ ഖുർആനിൽ ഹഖീഖത്തേ ഉള്ളൂ, ആരില്ല, മജാസില്ല എന്ന് പറഞ്ഞ പണ്ഡിതന്മാര് ഉണർത്തിയിട്ടുള്ളത്. ഏതായാലും പിന്നെ ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വതആല ജിദാർ, ആ ജിദാറിനെ കുറിച്ച്, ചുമറിനെ കുറിച്ച് പറഞ്ഞ് അത് പൊളിഞ്ഞു വീഴാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്, അതിനൊരു ഇറാദത്തുണ്ട് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. അള്ളാഹുവിനറിയാം, നമുക്കതിന്റെ ഇറാദത്ത് എന്തെന്ന് അറിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് പറഞ്ഞു, അത് അള്ളാഹുവിന്റെ മുറാദ് അനുസരിച്ച്, ഉദ്ദേശം അനുസരിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിവരണം അനുസരിച്ച് പൂർവീകർ മനസ്സിലാക്കിയതുപോലെ നമ്മളും സമയനാവാത്ത നമ്മൾ കേട്ട് ശ്രദ്ധക്കട്ടെ, നമ്മൾ അതിനെ സത്യപ്പെടുത്തുന്നു. അൽഹംദുലില്ലാ. طيب يريد ان ينقل فاقامه ودنادي ديدو خضر عليه الصلاه والسلام ادنه شرياكي نيرياكي അപ്പോ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ലൗഷിത്ത ഖാല ലൗഷിത്ത ലത്തഖത്ത അലൈഹി അജ്റ, നിങ്ങൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിന് കൂലി നിങ്ങൾക്ക് സ്വീകരിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അത് എന്തിനാ പറഞ്ഞത് സ്വീകരിക്കാമായിരുന്നു എന്നുള്ളത്? കാരണം ഇവർക്ക് ഫ്രീ ആയി ചെയ്തു കൊടുക്കേണ്ട ആളുകളല്ല ഈ കൗമ്, കണ്ടോ, ഇവർ പിശുക്കന്മാരാണ് ഒന്ന്, മനസ്സിലായി, ചോദിച്ചിട്ട് തടഞ്ഞവരാണ്. അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പറയില്ല, മൂറുന്നോട് തിപ്പേക്കാത്ത ജാതിയാണ്, ഉപ്പ് പറഞ്ഞ ഒരു വിലയില്ലാത്ത സാധനം ഉപ്പ്, അത് ഒരാൾക്ക് മുറിവിൽ കൽപ്പം തേച്ചു കൊടുക്കാന്ന് പറഞ്ഞാൽ, അപ്പൊ മൂറുന്നോട് തിപ്പേക്കാത്ത ജാതി എന്ന് പറയാം, അങ്ങനത്തെ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് അവർക്ക് എന്തിനാണ് ഫീ സബീലില്ലാ വെറുതെ ഈ പിന്നെ മതില് ശരിയാക്കി കൊടുത്തത്, നിങ്ങൾക്കതിന് കൂലി സ്വീകരിക്കാമായിരുന്നു എന്ന് പിന്നെ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയണ്ടായി, അല്ല മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറയണ്ടായി. അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ ഖാല ഹാദാ ഫിറാഖു ബൈനി വബൈനിക് സഉനബ്ബിഉക ബിതഅ്‌വീലി മാ ലം തസ്തതിഇ അലൈഹി സബ്ര. ഖാല ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, എന്റെയും നിന്റെയും ഇടയിൽ ഫിറാഖ് വേർപാടിന്റെ പിന്നെ സമയമാകുന്നു ഇത്, അല്ലെങ്കിൽ വേർപാടിന്റെ വർത്തമാനമാകുന്നു ഇത്. ഇതുണ്ടല്ലോ ഖാല ഹാദ, ഇത് എന്ന് പറഞ്ഞാൽ ഈ സമയം അല്ലെങ്കിൽ ഈ വർത്തമാനം. ഖിദർ പറയാണ് ഹാദ ഈ വർത്തമാനം, ഫിറാഖു ബൈനി വബൈനിക് എന്റെയും നിങ്ങളുടെയും ഇടയിൽ, ഫിറാഖ് എന്ന് പറഞ്ഞാൽ എന്താ, അന്യോന്യം വേർപിരിയൽ, വേർപിരിയലാകുന്നു. ഫാറഖ യുഫാരിഖു ഫിറാഖൻ വ മുഫാറഖതൻ, ഫിറാഖ് എന്നുള്ളത് ഫാറഖ എന്നുള്ളതിന്റെ മസ്ദറാണ്, ക്രിയാധാതു. അന്യോന്യം വേർപിരിയൽ, അന്യോന്യം നമ്മൾ വേർപിരിയാനുള്ള വർത്തമാനമാകുന്നു ഇത്, അല്ലെങ്കിൽ സമയമാകുന്നു. പക്ഷേ ഖിദർ അലൈഹി സ്വലാത്തു വസ്സലാം തിരക്കിട്ട് പറഞ്ഞില്ല, തിരക്കിട്ട് പറഞ്ഞില്ല. പിന്നെ അദ്ദേഹം നിർവഹിക്കേണ്ട ചില ദൗത്യമുണ്ട്, ആ ദൗത്യം വഴിയിൽ ശേഷിപ്പിക്കാത്ത അദ്ദേഹം അറിയാണ്. സ ഉനബ്ബിഉക് മൂസ, നിങ്ങളോട് ഞാൻ പറയും. സ ഉനബ്ബിഉക്, സ തസ്വീഫിന്റെ അല്ലെങ്കിൽ പിന്നെ ഇസ്തിഖ്ബാലിന്റെ സീൻ, സ ഉനബ്ബിഉക് വഴിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഉനബ്ബിഉക, ഞാൻ നിങ്ങളോട് പറഞ്ഞു തരും. എന്ത് ബിതഅ്‌വീലി മാലം തസ്തതി അലൈഹി സബ്ര ബിതഅ്‌വീൽ നബ്ബഅ ബി എന്നാണ് പറഞ്ഞു തരിക എന്നുള്ളതിന് അംബഅ ബി നബ്ബഅ ബി തഅ്‌വീൽ തഅ്‌വീൽ എന്ന് പറഞ്ഞാൽ വ്യാഖ്യാനം പൊരുൾ പൊരുൾ തഅ്‌വീൽ ബയാൻ വിവരണം അല്ലെങ്കിൽ പിന്നെ പൊരുൾ പൊരുൾ ഉനബ്ബിഉക ബിതഅ്‌വീൽ എന്നുള്ളതിന്റെ ഭാഷാർത്ഥമാണ് ഞാൻ പറഞ്ഞത് പൊരുൾ പൊരുൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും സൗനബ്യൂക ബിതഅ്‌വീലി മാ ലം തസ്തതി അലൈഹി സബ്ര മമന യാതൊന്ന് തഅ്‌വീലി മ യാതൊന്നിന്റെ പൊരുൾ ആ യാതൊന്നിന്റെ പ്രത്യേകത ലം തസ്തതി അലൈഹി സബ്ര അതിൽ ക്ഷമിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല ലം തസ്തതി നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല അലൈഹി അതിന്മേൽ ഈ മായിലേക്കാണ് മടങ്ങുന്നത് സബ്ര ക്ഷമിക്കുവാൻ അപ്പൊ നിങ്ങൾക്ക് ക്ഷമിക്കുവാൻ സാധിച്ചിട്ടില്ലാത്തതിന്റെ മൗസൂല പൊരുൾ സഉനബ്ബിഉക ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സഉനബ്ബിഉക ബിതഅ്‌വീലി മാ ലം തസ്തതി അലൈഹി സബ്ര ഇൻഷാല്ലാ അത് നമുക്ക് ഇൻഷാല്ലാ അടുത്ത ആഴ്ച പറയാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ അസ്സലാമു അലൈക്കും